ഞാൻ എന്തുകൊണ്ടാണ് ഈ അനുഭവത്തിൽ വന്നാന്ന് വന്നിട്ട് അഭിഷേകിക്കുന്ന ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്റെ സാക്ഷ്യത്തിന്റെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാന് ചെറിയ പ്രായത്തിൽ രക്ഷിക്കപ്പെട്ട ആളാണ്. അതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. എന്നാൽ ഞാൻ വളർന്നത് ഓർത്തവസ്ഥയിലായതുകൊണ്ട് അന്ന് അതിന് അക്രമണം മുമ്പോട്ട് പോകാൻ എനിക്ക് കഴിയാതെ ഞാൻ ആ പരിഹരിച്ച ആ പാതിരിക്കുളം മുമ്പോട്ട് നീങ്ങി. ദൈവത്തിന്റെ ആത്മാവാണ് വാസ്തവത്തിൽ കുറഞ്ഞു വെച്ചതെങ്കിൽ അത് ദൈവം തന്നെ പൂർത്തീകരിക്കും. അത് സിനീഷമെന്നാണ് കർത്താവിന്റെ പേര്. വിശ്വാസത്തിന്റെ നായകനും അത് പൂർത്തീകരിക്കുന്നതുമായി അങ്ങനെ കർത്താവ് അത്ഭുതകരമായി എന്നെ നയിച്ചുകൊണ്ടു. ഞാനൊരു വൈദികനായിരുന്നിട്ട് പോലും എന്നെ സമ്പ്രദായങ്ങളിൽ നിന്ന് ബന്ധിച്ച് നിർത്തുവാൻ അതെ കഴിയും. സാധാരണ പച്ചക്കാരൊക്കെയും പള്ളിക്കർമ്മങ്ങളും തൃപ്തരായി ഇരിക്കുമ്പോൾ അതുകൊണ്ട് മതിയാക്കാതെ ഞാൻ സുവിശേഷവുമായി ആവോളം ഓടിപ്പോകുവാൻ ദൈവന്റെ കാലുകൾക്ക് കൃതമേ. ഞാൻ ഒരു മൂന്ന് സംഭവങ്ങൾ എന്റെ സാക്ഷ്യത്തോട് ബന്ധത്തിൽ പറയാം. ആദ്യമായി ഞാൻ മുന്നോട്ട് പോകാനുള്ള താൽക്കാലികമായ മൂന്ന് കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം, ഞാനൊരു വൈദികനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശ്രമിച്ചു. ഒരു യാക്കോബായ വൈദികൻ അല്ലെങ്കിൽ ഒരു ഓർത്തഡോക്സ് വൈദികൻ തന്റേതായ തെറ്റായ വിട്ടുകൊണ്ട് കോട്ടയത്തിനടുത്തുള്ള അത് എം സി റോഡിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് പരിധിയോഗത്തിൽ പ്രസംഗിച്ചാൽ അതുവരെ അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ സഹിക്കുമോ? താമസിക്കാതെ തന്നെ ആ വിവരം സഭയുടെ കേന്ദ്രത്തിലേക്ക് കണ്ടുവന്ന ചില ആളുകൾ റിപ്പോർട്ട് ചെയ്തു. എനിക്ക് പെട്ടെന്ന് അവിടെ ഒരു വിളിയുണ്ടായി, താനിവിടെ വരണോ? ഞാൻ അവിടെ ചെന്നപ്പോൾ നല്ല കാര്യം വലുതുമാണെന്ന് വിചാരിച്ചാണ് ഞാൻ ചെന്നത്. ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഒരു പരിധിയോഗത്തിൽ പ്രസംഗിച്ച് വായിക്കേട്ടു, ശരിയോ? ഞാൻ പറഞ്ഞു ശരിയാ. അപ്പോൾ എന്നോട് എന്നെ വിസ്തരിച്ച മെത്രാപ്പൊലീത്ത പറഞ്ഞു, ചെച്ചിപ്പോയി, പരിധിയോഗത്തിൽ പ്രസംഗിച്ച് ചെച്ചിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ചോദിക്കണം, പ്രസംഗം തീർത്തില്ല, കർത്താവ് പരിചയങ്ങളിലല്ലേ പ്രസംഗിച്ചത്? അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് പരിചയങ്ങളിലല്ലേ? പൗലോസ് പുഴപക്ഷത്തെ പ്രസംഗിച്ചില്ലേ? വീടുകളിലും വെളിമ്പറമ്പുകളിലും അല്ലേ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ശുശ്രൂഷിച്ചത് എന്ന് ചോദിക്കണമെന്ന് തോന്നി. പക്ഷേ ആദ്യത്തെ സംരംഭമായതുകൊണ്ട് അങ്ങനെ തോന്നി. അതിന്റെ പിന്നാലെ എനിക്കൊരു ശാസനം കിട്ടി, ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഇനി സംഭവിക്കരുത്, പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചയച്ചു. ഞാൻ വീണ്ടും വന്നു. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, എന്നെ അടുത്തറിയാവുന്നവർക്കൊക്കെ അറിയാം, ഞാൻ ഒരിക്കലും ഒരു ശാസ്ത്രകാരനാണ്. എന്നെ മുടക്കിയ സമയത്ത് തന്നെ എന്നെ മുടക്കുന്ന സമയത്ത് എന്നെ വിസ്തരിച്ച ദൈവം തന്നെയാണ് മുടക്കിയത്. മൂന്ന് കാര്യങ്ങൾ എന്നിലില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ മുടക്കിയത്. ഒന്ന് വഴക്കാവിയല്ല, ദുർമാർഗിയല്ല, ദ്രവ്യാഗ്രഹിയ. ഞങ്ങളുടെ സ്ഥലത്തുള്ള കുര്യാഘോഷങ്ങളിൽ ഒരാള് അടുത്ത് നിൽക്കുമ്പോഴാണ് പ്രഭുത്വം ഇങ്ങനെ പറഞ്ഞത്. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ കാര്യത്തിലൊന്നും അല്ല ഞാൻ അദ്ദേഹത്തെ മുടക്കുന്നു, പലതിരിഞ്ഞു പോയി എന്നെ അതിനാണ് മറക്കും. കരുതിരിഞ്ഞതുപോലെ ഞാൻ തുടക്കം പൈസലോ. ഞാൻ സാധാരണ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, നമ്മളോടൊരാള് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലുമാകട്ടെ വളരെ അനുസരണമുള്ള ഒരു വ്യക്തിയോട് അമേരിക്കയുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആരെങ്കിലും നിയമപരമായിട്ട് ഒരു കാര്യം കൽപ്പിക്കുക എത്ര കൽപ്പന നൽകാമോ ശ്വാസോച്ഛാസം ചെയ്യുന്നത് വളരെ അനുസംഗശീലമായ വ്യക്തിയാണ് നിങ്ങൾ. പക്ഷെ അനുസരിക്കുമോ? ഇല്ല. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരിക്കുക. നമുക്ക് അനുസരിക്കാവുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ ഇത് അനുസരിക്കാൻ സാധ്യത അനുസരിച്ചു. പ്രസംഗിച്ച തെറ്റിപ്പോയി എന്നോട് പറഞ്ഞു കേൾക്കാൻ കഴിഞ്ഞെന്നല്ലാതെ ഒരിക്കലും അവർ അനുസരിപ്പാതിരിക്കും സാധ്യത. അതിനുശേഷം രണ്ടാമത് എന്നെ വിളിച്ച് വിസ്തരിച്ചു. അതിന്റെ കാരണം ഞാൻ നിങ്ങളൊരു സത്യത്തിന്റെ ഭാഷയിൽ പറയുകയാണ്, അതേ പ്രാപ്തിക്കാതിരുന്നേനി എന്നെ രണ്ടാമത് വിസ്തരിച്ച വിഷയം ഞാനൊരു ഐക്യ യോഗത്തിന് പ്രസംഗിച്ചിരുന്നുള്ളൂ, യൂണിയൻ കൺവെൻഷൻ. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ കുത്തനായി എന്നോട് ചോദിച്ചു, നിങ്ങൾ ഒരു യൂണിയൻ കൺവെൻഷൻ പ്രസംഗിച്ചോ? ഞാൻ പ്രശ്നം പറഞ്ഞ് പ്രസംഗിച്ചു. അതിലാരെല്ലാം പങ്കെടുത്തു? ഞാൻ അത് പങ്കെടുത്ത ആളുകളുടെ പേരുകൾ പറഞ്ഞു. മത്തമ്മക്കാര്, സി എസ് ഐക്കാര്, ജാക്കബേക്കർ, റിക്കോർഡുകാര്, അത് വളരായിട്ട് എനിക്ക് തോന്നി ലവണി ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മൊഴികൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇത് താൻ വീണ്ടും തെറ്റി. മഹാത്മാ കാര്യങ്ങളിൽ സംബന്ധിച്ച ഒരു യോഗത്തിൽ താൻ പ്രസംഗിച്ചത് തെറ്റായിപ്പോയി. കാരണം മഹാത്മാക്കാർ ക്രിസ്ത്യാനികൾ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടെ എന്നെ അത് എന്റെ ജീവിതത്തിൽ ഏറ്റ ഒരു വലിയ ഷോക്കാൻ. ഒരുപക്ഷെ ഞാൻ സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്തൊരു ഹൃദയസ്തംഭനം ഉണ്ടാകാൻ സാധ്യതയുണ്ടായി. കാരണം മാർത്തോമാക്കാർ ക്രിസ്ത്യാനികളായിരുന്നു ഞാൻ ആദ്യം കേട്ടു. ഞാൻ വളരെ വിനയത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു, തിരുമിനി എനിക്കത് മനസ്സിലായില്ല, അത് ക്രിസ്ത്യാനികളല്ലേ? എന്നോട് പറഞ്ഞല്ല, തനിക്കത് ഇവിടെ മനസ്സിലായിട്ടില്ല, താൻ അത്രയും പഠിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു അതെന്താണ് ക്രിസ്ത്യാനികളല്ല എന്ന് പറയാൻ കാരണം. അതിന്റെ കാരണം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തം പുരട്ടിയത്. ക്രിസ്തം എന്ന് പറഞ്ഞാൽ കോടി കോടി നൂറോളം കയ്യിൽ എന്ന് പറഞ്ഞൊരു തൈലമുണ്ട്, അത് അപ്പോൾ ചെയ്തവനാണ് ക്രിസ്ത്യാനി. പുറത്തമക്കാർക്ക് അറിയില്ല, അതുകൊണ്ട് അവർ ക്രിസ്ത്യാനി. ഞാൻ ആകെ പരമസന്തോഷത്തില്. ഞാൻ അവരോട് ചോദിച്ചു, ഈ പ്രാവശ്യം എനിക്ക് കർത്താവ് ഒരു അല്പം ധൈര്യം തോന്നി. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ക്രിസ്ത്യാനികളല്ലെങ്കിൽ നിങ്ങളൊക്കെ പോയി ഇവരുടെയൊക്കെ നേതാക്കന്മാരുമായി ഒരുമിച്ച് കൂടിയിരുന്ന് എക്യൂമിനിസം ഘോഷിക്കുകയും ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്നതായി ഞങ്ങൾ അറിയുന്നുണ്ടല്ലോ, അതെന്താ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കേൾക്കണോ? ഏതോ ഞങ്ങൾക്ക് അതിനുള്ള പക്വതയായി, എനിക്കുള്ള പക്വത ചായ കുടിക്കാനും ഒരു പക്വത വേണമെന്ന് എനിക്കന്ന് മനസ്സിലായി. ആ സമയത്ത് ഞാൻ വളരെ സംയമനം പാലിച്ച് ഞാൻ അവിടുന്ന് കടന്നു. മൂന്നാമത് എന്നെ വിളിച്ച് വിസ്തരിച്ചത് അത് ഈ വിസ്താരത്തിന്റെ ഒരു മൂന്നാമത്തെ ഭാഗം അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഭാഗമായിരുന്നു വിചാരിക്കുന്നു. ഈ പ്രാവശ്യം പുറത്തു വ്യത്യസ്തമായ ഒരു വിഷയമാണ് എന്റെ മുമ്പിൽ വന്നത്. അദ്ദേഹം പുറത്തുകൂടെ രൂക്ഷമായി ഒന്ന് നോക്കി. ഒരു പള്ളിയിൽ പ്രസംഗിക്കുന്നതിനോടി പോയ സമയത്ത് കന്യകമറിയാണെങ്കിൽ അപേക്ഷ ചൊല്ലി അത് ചൊല്ലരുതെന്ന് ഞാൻ അവിടെ ആ പള്ളിയിൽ പ്രസംഗിച്ചു എന്നുള്ളതാണ് എന്റെ പേരിലുള്ള ആരോപണം. അങ്ങനെ ചെയ്തു എന്നാണ് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാന് അതിനെതിരെ പ്രസംഗിച്ചില്ല, എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്തു. ഞാനൊരു യോഗത്തിന് പ്രസംഗിക്കാതിരുന്നപ്പോൾ അതിന് മുമ്പായിട്ട് അവർ പ്രാർത്ഥിച്ച സമയത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്നവർ ചൊല്ലി. ഞാനത് തിരുത്തി പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനി ചൊല്ലുകയാണെങ്കിൽ കൃപ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലിയാൽ മതി. അത് ഞാൻ വേർപെട്ടിരുന്നില്ല. വേർപാടിന്റെ വാക്കിലേക്ക് നീങ്ങിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെതിരായിട്ട് പ്രസംഗിച്ചില്ല. ഇത്രയും ഒരു തിരുത്തലാണ് ഉടനെ അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചൊരു ചോദ്യം ഇന്ന് എന്റെ ഓർമ്മയിലുണ്ട്. അവരുടെ ഉപദേശങ്ങളെ വ്യത്യാസപ്പെടുത്തുവാൻ എനിക്ക് എങ്ങനെ ധൈര്യം വന്നു. ഞാൻ ഉടനെ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഏറ്റുമുട്ടൽ കൂടുമ്പോൾ ഈ ശക്തി കൂടുമെന്ന്. മൂന്നാം പ്രാവശ്യമായപ്പോൾ എനിക്ക് അല്പം കൂടെ കരുത്തു കൂടി. ഞാൻ ചോദിച്ചു, ആരാണ് വ്യത്യാസപ്പെടുത്തിയത്? ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയയോട് പറഞ്ഞ വാക്കെന്താണ്? കൃപയെന്നുള്ള വാക്കല്ലേ ഉപയോഗിച്ചത്? നമ്മളത് നല്ലയെന്നാക്കിയില്ലേ? നമ്മളല്ലേ തിരുത്തിയത്? പ്രിയരെ, ഏത് കാര്യത്തിലും തെറ്റ് സമ്മതിക്കുന്നതാണ് ദൈവികം. അത് ചെയ്യുന്നതിന് പകരം അഭിമാനം പ്രശ്നമായിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, നന്മയും കൃപയും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്നെ വിശ്വസിക്കുന്ന സമയത്ത് ഞാന് പ്രായം കുറച്ച് കുറവുള്ള ഒരു വൈദികനായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം 90 ശതമാനം വയസ്സ് പ്രായമുള്ള ഒരു മെത്രാപ്പൊലീത്ത. ഏത് ശരീരം താമസിച്ചവനും മക്കോസിന്റെ മാളികയിൽ വെച്ച് മക്കളേറ്റ ആളുമാണ്. അദ്ദേഹത്തിനോട് ചോദിക്കാൻ നന്മയും കൃപയും തമ്മിൽ വ്യത്യാസം എനിക്ക് തോന്നി. ഉത്തര ദുഃഖവും ദക്ഷിണ ദുഃഖവും കഴിഞ്ഞ് പിന്നെ പുറത്തോടെ അകലം ഉണ്ടെന്ന് പറയണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ തന്നെ ദിവസാൽ പറയട്ടെ, നന്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെത്. ദൈവത്തിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി. നമുക്കാർക്കും നന്മയും നമുക്ക് ദൈവത്തിൽ നിന്ന് വീട് കിട്ടിയ വെളിയുന്ന കഷണങ്ങൾ മാത്രമേ നമുക്ക് ലഭിച്ചത്. കൃപയാണ്, കൃപയാണ് നൂതൻ അനൗൺസ് ചെയ്തു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചു. കൃപ ലഭിച്ചെന്ന് ബോധ്യമുള്ളവരെല്ലാം കൈകൾ ഉയർത്തി കത്താവിനെ. അദ്ദേഹം ഈ മൂന്നാം പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഞാൻ തന്നെ വളരെ സ്നേഹിക്കുന്നു, കൈകൾ നല്ല ഭാവിയുണ്ടെന്ന് എനിക്കറിയാം. തന്റെ പേർക്ക് ഞാൻ കുർബാനയിൽ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ദൈവം നല്ല ബുദ്ധി നൽകട്ടെ എന്നെല്ലാം പറഞ്ഞ് എന്നെ വിട്ടു. പൈസലോ, അദ്ദേഹം പറഞ്ഞപോലെ തന്നെ എനിക്ക് ദൈവം നല്ല ബുദ്ധി നൽകിക്കൊണ്ടിരുന്നു. പൈസലോ, ഞാൻ എന്നെ അടുത്തറിയാവുന്ന കുറച്ചു പേരെങ്കിലും ഇതിനകത്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അമേരിക്കയിൽ വന്നിട്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായി. എന്നെ ആദ്യമായിട്ട് കാണുന്ന വളരെ പേര്, ഞാന് വൈദികനായി നടക്കുന്ന കാലത്ത് തന്നെ കണ്ട കുറച്ചു പേര്, അത്രയും പേരെ ഉള്ളെന്നേ ഞാൻ ഓർത്തു. കേരളത്തിൽ ചെയ്യുമ്പോ ഞാൻ ചെറുപ്പത്തിന് ഇക്കെ എടുത്തോണ്ട് നടക്കുന്ന കാലത്ത് തന്നെ അറിയാവുന്നവരാണ്. അതൊരു പാട്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അസത്യമായിട്ട് ഒരിക്കലും വരികയില്ല. കാരണം ഇത്രയും സാക്ഷികൾ മുമ്പ് ഇരിക്കുമ്പോൾ എനിക്ക് അസത്യം പറഞ്ഞ് രക്ഷപ്പെടാനും സാധ്യമല്ല. ഉള്ളവരെ ഞാനൊരു സാക്ഷ്യം തന്നെ ആദ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ഈ മൂന്ന് വിസ്താരങ്ങൾ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എന്റെ ഹൃദയത്തിന് വളരെയേറെ വേദന. എന്റെ ദൈവമേ, എന്തൊന്നും ദോഷങ്ങൾ ചെയ്യുന്ന ആളുകൾ അവിടെ എവിടെയായിട്ട് വിഹരിക്കുന്നു. അവരെ വിസ്തരിക്കുന്നില്ല, അവരെ ശാസിക്കുന്നില്ല, അവരുടെ പേരിൽ ആക്ഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ നേരോടെ ജീവിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്ന എന്നെ ഓരോ സമയവും വിളിക്കുന്നു, വിസ്തരിക്കുന്നു, വേദനിപ്പിക്കുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഇങ്ങനെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയട്ടെ, ഇന്ന് ലോകത്തിൽ മിക്കവാറും എല്ലാ പട്ടത്തെ സഭകളിലും കരിസ്മാറ്റിക് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഇങ്ങനെ തലയെത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കത്തോലിക്കാ സഭയിൽ അത് ഔദ്യോഗികമായിട്ട് അറിയപ്പെട്ടിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ. എന്നാൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ ഉപ്പത്തിരുന്ന ഓർത്തോ സഭയിൽ അവരവിടെയായിട്ട് കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ പല പള്ളികളിലും ഉണ്ടായിരുന്നു. അങ്ങനെ കോട്ടയം പരിസരങ്ങളിൽ അനേക പള്ളികളിൽ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ ജീവിച്ച് മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന 100 കണക്കിന് യുവജനങ്ങൾ അതെ മുമ്പോട്ട് വന്നു. അവർക്കൊക്കെയും എന്നെ പോലുള്ള ചുരുക്കം ചില വൈദികൾ ഒരു ആശാകേന്ദ്രമായിരുന്നു. പ്രത്യേകിച്ച് അവരെല്ലാം എന്നെ കണ്ണടി പോലെ സ്നേഹിച്ചു. ഞാന് കാനവന് വരുന്ന സ്ഥലത്ത് താമസിക്കുന്ന സമയത്താണ് എന്റെ ജീവിതത്തിന് വൈദ്യം ഉണ്ടായത്. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നത് എന്നോട് ചോദിച്ചു ഒരാള് കാനവീജയെ അറിയുമോ. വേറെ ഒരു സ്ഥലത്ത് ചെന്നത് എന്നോട് ഒരാൾ ചോദിച്ചു കാനം കാര്യം തന്നെ അറിയുമോ. അമ്മേ അവർക്ക് ഞങ്ങളുടെ അയൽവക്കത്തുള്ളവരൊക്കെയാണ്, പക്ഷേ ഞാൻ വേറെയാണ്. ഒരിക്കലോ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നയാളാണ്, സാഹിത്യത്തിന് വേണ്ടിയോ രാഷ്ട്രീയത്തിന് വേണ്ടിയോ നിൽക്കുന്നയാള്. എനിക്ക് പറയേണ്ട കാര്യമില്ലെങ്കിലും കാനവീജ് എന്റെ ഒരു ബ്രദറിലോ ആണ്. അദ്ദേഹത്തിന്റെ വൈഫും ഞാനും പക്കത്തിനാണ്. അതൊക്കെ കുടുംബകാര്യമാണ്, ഒന്നുകൂടെ പറയേണ്ട കാര്യം. ദൈവത്തിന് സ്വത്ത് അന്ന് കോട്ടയം സൈഡിൽ നിന്ന് ചില യുവജനങ്ങൾ, ഞാൻ വീട്ടിലില്ലാതിരിക്കുന്ന സമയത്ത് എന്റെ മാതാവ് മാത്രം വീട്ടിലുള്ള സമയത്ത് വീട്ടിൽ വന്നു എന്നെ തിരക്കി. അത് വന്നതിന്റെ കാരണം അവളെ കുറിച്ചു വെച്ചിരുന്നു. ഞങ്ങൾ യാക്കോബായ്ക്കരയിൽ നിന്ന് ഉണർത്തപ്പെട്ട ചെറുപ്പക്കാരാണ്. ഞങ്ങൾക്ക് ദൈവവചനം പഠിപ്പിച്ചു തരുവാൻ വേറെ ആരുമില്ല. ഞങ്ങൾ കൂതാശകളോട് തൃപ്തി അടയുന്നില്ല. ഞങ്ങളെ സഹായിക്കാനായി അത് ഞങ്ങളെ ആളുകളെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനൊരു ആളിനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കേൾവിയിൽ ഞങ്ങൾ പരിചയപ്പെട്ടു. അതുകൊണ്ട് ദയവായി അത് ഇഷ്ടം വരുമ്പോൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഇൻവിറ്റേഷൻ അവരവിടെ എഴുതി വെച്ചു. എന്റെ ജീവിതത്തിൽ അത് ദൈവം തുടങ്ങി വെച്ചതും നല്ല ഞാൻ കാനത്തിൽ നിന്ന് കുറുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കോട്ടയത്തിനടുത്ത് അത് കുറുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. അവിടെ ആ നാളുകളിൽ ആയിരുന്ന ആരെങ്കിലും നിശ്ചയമായിട്ട് ഇന്ന് രാത്രിയുടെ കാണുന്ന നിയമിച്ചിരിക്കുന്നു. ആഴ്ചയിൽ ഒരു ദിവസത്തിൽ കുറയാണ് 200-300 പേര് യാക്കോബായക്കാർ, സ്ത്രീ പുരുഷന്മാർ, കുട്ടികളടക്കം ഒരാഴ്ചയിൽ എത്ര കുറഞ്ഞാലും ഒരു സമ്മേളനം വീതം. അങ്ങനെ ചിലേറെ നാളുകൾ ഞാൻ തെറ്റപ്പെട്ടു പോയി. അവിടെ അവർക്ക് ബൈബിൾ ക്ലാസ് നടത്തുകയും അവരെ ദൈവവചനത്തിൽ അത് മുന്നോട്ട് നടത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ ആ കാര്യത്തെ കുറിച്ച് ഒരു ചെറിയ കാര്യം ഇവിടെ ഇടയ്ക്കായി പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവത്തിനെ ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ മുൻപന്തിയിൽ നിന്ന ചില ആളുകൾ, അതിൽ ഒരാള് സ്റ്റേറ്റ് ബാങ്ക് കയറിയുള്ള പി സി എബ്രഹാം എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കർത്താവിന്റെ വൈപ്രദേശത്ത് നന്നായി ശോഭിക്കുന്ന ഒരു ദൈവദാസന. പക്ഷേ ഇദ്ദേഹം എന്നെ വിളിച്ച് അവിടെ ദൈവോചനം പഠിപ്പിക്കാൻ എന്നെ ക്ഷണിച്ചു വരുത്തിയെങ്കിലും അദ്ദേഹം ആ സമയത്ത് വെളുത്ത വീട് വരിക്കില്ല. വേറെ ഒരാളുണ്ട്, അദ്ദേഹം ഇന്നൊരു പ്രവാചന ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുന്ന കെ എ ജോർജ് എന്ന് പറയുന്ന ഒരാളാണ്. ഞങ്ങൾ ഉത്സാഹം വിളിക്കും. അദ്ദേഹം ലൈറ്റ് പറഞ്ഞു കേരളത്തിൽ എടുത്ത് വാക്കി വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വാറച്ചു മുറുക്കുന്ന ഇത് കുറെ നാൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ തയ്യാറില്ല. ദൈവോദനം ശുശ്രൂഷിക്കുകയാണെങ്കിൽ വിശുദ്ധമായി ജീവിക്കാൻ ശ്രമിക്കണം. ജീവിതത്തിലേക്ക് അതിന്റെ പ്രകാശം കടന്നു വരും നേരത്തെയാണ്. അതുകൊണ്ട് ഞാൻ ഈ പണിക്കിനി ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു ദിവസം അത് മനസ്സൂടെ ചെന്നില്ല. അന്ന് തള്ളക്കോഴിയില്ലാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ അത് വാഴത്തോട്ടി കൂടി നിൽക്കുന്നവർ. ഞാന് ക്ലാസ്സിനി അല്ലാതിരുന്ന ദിവസം വന്നുകൂടിയവരെല്ലാവരും വളരെ ദുഃഖിതരായിട്ട് കാര്യം കരഞ്ഞു അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ടു. എന്റെ ആ അസാന്നിധ്യം അവർക്കും അല്പം ഇന്ധനം പകർന്നു. അവരൊരുമിച്ചു കൂടിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവരിൽ ചിലരെ ദൈവസക്രിയായി നടക്കും. ഞാൻ പറയട്ടെ പ്രിയരെ, ഞാൻ അടുത്ത പ്രാവശ്യം ചെന്നപ്പോൾ
സിഗരറ്റിനാണ് സിഗരറ്റ് കളഞ്ഞു, മുറുക്കുന്നയാൾ മുറുക്കിനോട് യാത്ര പറഞ്ഞു. ആകപ്പാട് ഒരു പരിവർത്തം. ഞാൻ പറഞ്ഞു ഇതിനുവേണ്ടിയാണ് ഞാൻ
വരാതിരിക്കുന്നത്.
ഇനിയൊരു ദൈവം ഒരു പുതിയ അനുഭവത്തിൽ കൂടെ നടത്തുവാൻ തുടങ്ങി. ആളുകൾ രക്ഷിക്കപ്പെട്ടവർ നൂറ് കണക്കിന് മുൻപോട്ട് പോകും. ഒടുവില് ഞാൻ അവരോട് ഒന്നും പറയാതെ തന്നെ അവരെന്നോട് ഇങ്ങോട്ട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ട് വന്നു തുടങ്ങി. നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ പോരാ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമുക്ക് ഈ ചട്ടകർമ്മങ്ങളുമായി ഒത്തുതീർപ്പ് സാധ്യമല്ല, അതുകൊണ്ട് നമുക്ക് ഈ അനാചാരങ്ങളെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകണം. പറയട്ടെ പ്രിയരെ, കോട്ടയത്തുള്ള ഡസൻ കണക്കിന് അത് പാർട്ടികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുത്ത് ഞങ്ങൾ ഒരു സമ്മേളനം വിളിച്ചു പോയി. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് എത്ര പള്ളികളിലെ കപ്യാരുന്ന ജ്ഞാനായ സമുദായത്തിലെ സുവിശേഷകന്മാർ മിക്കവാറും ഇവരെല്ലാവരും വന്ന് വന്നുപോയി. തീപ്പൊഴി പ്രസംഗങ്ങൾ എല്ലാവരും പറഞ്ഞു. ഇതിനെ നമ്മൾ ചെറുക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു, ഒട്ടും വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോ പക്ഷെ എല്ലാവരും ഒരു അതെ ഒരു തീരുമാനത്തിൽ എത്തിയത് ഇതൊക്കെ സത്യമാണ്. ഞാൻ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ വെളിച്ചത്തിൽ ഒരു 30 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ചോദ്യപത്രം, ഒരു മെമ്മോറാണ്ടം ക്വസ്റ്റ്യന് തയ്യാറാക്കി കാതോലിക്ക ബാബായുടെ ദിവസം. ഇന്ന് രോഗഗ്രസ്തനായി കിടക്കുന്ന കാതോലിക്ക ബാബ എനിക്ക് എന്നെ 4 പഠിപ്പിച്ച ആളും എനിക്ക് പറ്റത് തന്നെയാളും. അതിന് മുമ്പ് ആയിരുന്ന കാതോലിക്ക ബാബ ഔഗേന്ദ്ര ശരിയോ എന്ന് പറയുന്ന അദ്ദേഹം, അദ്ദേഹത്തിന്റെ പേർക്ക് ഞാൻ 30 ചോദ്യങ്ങൾ എഴുതിയായി. മറുപടി ഒന്നും കിട്ടി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാത്തിരുന്നിട്ട് ഒരു ഉണർത്തൽ, ഒരു റിമൈൻഡർ പോയായിട്ട് അതിന്റെ ചോദ്യത്തിൽ ഇങ്ങനെ എഴുതി, ഇതിന്റെ മറുപടി നമ്മൾ സഹായിക്കണം, ഇല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തരുമെന്ന്. എന്നെ അറിയാവുന്നവരായതുകൊണ്ട് താമസിയാതെ അനേകം ഈ കത്ത് കിട്ടിയാലുടനെ ഇവിടെ വരണമെന്നും ബാബായുടെ അറിയിപ്പുണ്ട്. ഞാനും ഞാൻ മുമ്പ് പറഞ്ഞ സഹോദരന്മാരുൾപ്പെടെ ഒരു 4-5 സഹോദരന്മാരും കൂടെ ഞങ്ങൾ കറങ്ങിയത്. ഞങ്ങൾ അവിടെ തന്നെ ആ സ്ഥലത്തിന്റെ പേര് കേട്ടാലും പേടിക്കരുത്, ദേവലോകത്ത്, ആ ദേവലോകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ വിസ്തരിക്കാൻ ഒരു വിസ്താര സഭ അവിടെ കൂടിയിരിക്കുകയാണ്. നവീകരണ സത്യങ്ങൾക്ക് വേണ്ടി മാർട്ടിൻ ലൂതർ അതെ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ വിസ്തരിക്കാനായിട്ട് ഒരേയൊരു വിസ്താര സഭ കൂടിയ വായിക്കുന്നൊരു ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. മിക്കവാറും അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു വിസ്താര കോടതി അവിടെ ഉണ്ടായി. ഞാൻ അവിടെ ചെന്നതിനെ ആ വിസ്താര സഭ നിങ്ങളാരും വിചാരിക്കുന്നവർ അത് കേട്ടോ, വലിയ പണ്ഡിതന്മാരടങ്ങുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ ചിലരുടെ പേരുകൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോ അത് ദോഷക്കേടുണ്ടാവും. അത്രയും വലിയ പണ്ഡിതന്മാർ എന്നോട് പറഞ്ഞു അടുത്തോട്ട് കിടക്കാൻ. ഞാൻ പറഞ്ഞു എന്റെ കൂടെ ഒരു 3 സഹോദരന്മാരും കൂടെ വന്നിട്ടുണ്ട്. കതിലിക്കവ പറഞ്ഞു ഇത് തന്നെയല്ലേ വിളിച്ചത്, അവരെന്തിനാ വരുന്നത്. ഞാൻ പറഞ്ഞു അവരെന്റെ സഹോദരന്മാരാണ്, അവർക്ക് കൂടെ സാക്ഷികളായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിർബന്ധിച്ചവള് ആ എന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒഴിപ്പിച്ച് അത് അടുത്തോട്ട് കിടക്കും. നിങ്ങൾക്ക് കേൾക്കണോ, ഇന്നിവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു കുട്ടിക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന മൈനിന് പോലും ഞങ്ങൾക്ക് അവിടെ കിട്ടിയില്ല. ഞാൻ നോക്കുകയാണ് ഒരു നിക്കറിച്ച ഒരു കൊച്ചു കുട്ടി ഇവിടെ കഥറിയിരിക്കുന്നു. കുപ്പായം ഇട്ട് എന്നെ കറിയിലായി എന്റെ സഹോദരന്മാരായിട്ട് ചെന്ന എല്ലാവരെയും കറിയിട്ട് അവരെല്ലാവരും കഥകളില് മൈനിന്മാരായി. അതിനുശേഷം ഞങ്ങളെ വിസ്തരിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ചോദ്യപത്രം ഹാജരാണ്. സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളിനെ കൊണ്ട് ഇത് കൊണ്ടുവരിച്ചു. 30 ചോദ്യം അതിന് മറുപടി പറയാൻ പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലരും ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എന്നോട് യോജിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതല്ല ഒന്ന് കേട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആ 30 ചോദ്യം അതിന് ഞാൻ മറുപടി പറയാൻ ശ്രമിച്ചാൽ അന്ന് രാത്രി വീട്ടിൽ പോകാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ചെറിയ ചുരുക്കമായി ഞാൻ പ്രയോഗിക്കാൻ പോവുക. ഈ സാഹിത്യം പഠിച്ചിട്ടുള്ളവർക്കെല്ലാം സാരിപുലക ന്യായം എന്ന് പറഞ്ഞ ന്യായം ഒത്തിരി ന്യായങ്ങളുണ്ട്. അതിന് ആ കൂട്ടത്തിൽ ഒരു ന്യായത അടുക്കളയിലെ ഒരു ന്യായമാണ്. ഈ കരത്തിലെ ചോറ് ആയിരം ആയിരം ചോറ് പണികളുണ്ടല്ലോ, അതെല്ലാം എന്താണോ എന്നറിയാൻ ഒരു ബുദ്ധിപതിയായ വീട്ടമ്മ അത് മുഴുവൻ ഞെക്കി നോക്കാറുണ്ട്. സാമ്പിൾ രണ്ടോ മൂന്നോ എണ്ണം പരിശോധിച്ചിട്ട് വേറെ നിശ്ചയിക്കും. ഇതുപോലെ അവിടെ നടന്ന ആ ചോദ്യോത്തരങ്ങൾ എങ്ങനെയായിരുന്നെന്ന് സാമ്പിൾ തരണ്ടെന്ന് ഞാൻ പറയും. ആദ്യമായിട്ട് വായിക്കുന്നു, രണ്ടാമത് ബാബാ എന്നോട് നേരിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാത്തത് പ്രയാസമുള്ള വല്ലതും ഉണ്ടെങ്കിൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട മന്ത്രിമാരോട് കൈകാര്യം ചെയ്യുന്നു. അങ്ങനെയാണ് അവരുടെ പ്രോസസ്. ആദ്യത്തെ ചോദ്യമുള്ള നമ്മുടെ സഭയിൽ ആരെങ്കിലും ഒരാൾ നല്ല പ്രോഗ്രസിന്റെ ആരുടെയും പ്രസംഗം കേൾക്കാനായിട്ട് എവിടെയെങ്കിലും പോയാൽ അവരെ നമ്മൾ വിളിക്കുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. എന്നാൽ സഭയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരു മദ്യപാനിയെ മുടക്കിയിട്ടുണ്ടോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ബാബ എന്നോട് ചോദിച്ചത് നിങ്ങളോട് ഞാൻ ഏത് ഭാഷയിൽ തന്നെ പറയാം, ഞാൻ തനിക്കുന്ന മദ്യപന്മാരോട് വിരോധം. ഞാൻ പറഞ്ഞ എനിക്ക് അവരോട് ഒരു വിരോധം. പിന്നെ അവരെ മുടക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അതെന്റെ താല്പര്യമല്ല, നമ്മുടെ നിയമഗ്രന്ഥമായ ഹൂദായ ഖാനൂൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിന്റെ അഞ്ചാം അധ്യായത്തിൽ മദ്യപാനികളെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്, അവരെ പള്ളിക്കുറ്റത്തിൽ പുറത്താക്കണമെന്ന് അതിന്റെ കംപൈലറായിരിക്കുന്ന ഗ്രിഗോറിയോസ് ബാഥബ്രായ എന്ന് പറയുന്ന അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് നടപ്പിലാക്കാത്തതെന്താണ്? അതാണ് എന്റെ ചോദ്യം. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി ഞങ്ങൾ കേൾക്കണമോ? അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല, അദ്ദേഹം ലോകം വിട്ടുപോയി. അദ്ദേഹം എന്നോട് ചോദിച്ചത് ദാനി പറയുന്നത് പോലെ മദ്യപാനികളെ മുടക്കിയാൽ പിന്നെ നമ്മൾ സഭയിൽ ആറ് കാണുക എന്നുള്ള വിവരം എനിക്ക് അറിഞ്ഞുകൂടെ എന്ന് എന്നോട് ചോദിച്ചു. എനിക്കത് മതിയാകും, ഞാനൊന്നും മറുപടി പറയാതെ നിന്നു. എനിക്ക് കിട്ടേണ്ട മറുപടി കിട്ടി. രണ്ടാമതായിട്ട് വിശുദ്ധന്മാരുടെ പുണ്യവസ്തുക്കൾ റെലിക്സ്, അത് അവരുപയോഗിച്ച വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, അവർക്കിടുന്ന കിടക്ക, അവരുടെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ, അസ്ഥികഷണങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളൊക്കെയും ഇങ്ങനെ പുണ്യവസ്തുക്കളായി പങ്കുവയ്ക്കുകയും അതിനെ നമിക്കുകയും അതിനെ മുത്തുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റാണ്, അത് വിഗ്രഹധാരയാണ്, അത് നിരുത്സാഹപ്പെടുത്തണം എന്നായിരുന്നു എന്റെ അടുത്ത ആശയം. അതിന് ബാബാതിരുമേനി തന്ന മറുപടി ചിലർക്ക് പ്രയോജനമായിട്ടെന്ന് വെച്ച് ഞാൻ പറയട്ടെ. രാജാക്കന്മാരുടെ പുസ്തകം കൊണ്ടുവന്ന് വേദപുസ്തകത്തിൽ നിന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ച് ഒരുപക്ഷെ അങ്ങനെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കോത്രമായ ചിലർ പോലും പത്ത് വർഷം ചേരാറുണ്ടെന്ന് എനിക്ക് തോന്നും. അതായത് ഇത്രയും ദേശത്ത് ഒരാളിനെ അടക്കാനായിട്ട് മൃതശരീരം കൊണ്ടുപോകുമ്പോൾ അരാമികളുടെ സൈന്യങ്ങൾ എതിരെ വരുമ്പോൾ ഭയന്ന് പെട്ടെന്ന് കണ്ണനായ ഒരു ഗുഹയിലേക്ക് ഈ മൃതശരീരം എറിഞ്ഞു. അത് ഏരിസിയെ അടക്കിയ കബറിടമായിരുന്നു. ആ കബറിൽ മൃതശരീരം വീണ ഉടനെ ഈ മൃതശരീരം ചാടി എഴുന്നേറ്റു ജീവനോട്. അങ്ങനെ ഒരു സംഭവം വേറെ പുസ്തകത്തിലുണ്ട്. ഇത് വായിപ്പിച്ചിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, വിശുദ്ധന്മാരുടെ കബറുകൾക്ക് ശക്തി ഉണ്ടോ? താൻ തന്നെ പറയാം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള അല്പപ്രാണികളായ ആരെങ്കിലും ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ട് ഉണ്ട്, ഇന്നാണിത് മനസ്സിലായത്, ഞങ്ങളുടെ മാസ്റ്റർമാരൊക്കെ എന്നത് മറച്ചു വെച്ചിരുന്നു. അതൊരു പക്ഷേ പറയുമായി. പക്ഷെ ദൈവം എന്റെ കണ്ണുകളെ നേരത്തെ പ്രകാശിപ്പിച്ചിരുന്നത് കൊണ്ട് ഞാനതിനെ കണ്ടാറിച്ചു. ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു, തിരുമേനി എനിക്കൊരു സംശയം, ആ മൃതശരീരം ഏലിസയുടെ കടലിൽ മുട്ടി ജീവിച്ചു എന്നുള്ളത് സത്യം, ആ ദേശത്ത് ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ആ രണ്ടാമത് മരിക്കുന്ന ആളിനെ ഈ കബറിൽ കൊണ്ടിട്ടാൽ അയാൾ ജീവിക്കുമോ? ജീവിക്കുമെങ്കിൽ മൂന്നാമത് ഒരാളിനെ കൂടെ കൊണ്ടിട്ടാൽ ജീവിക്കുമോ? അങ്ങനെ അയാൾ ആ ദേശത്ത് മരിക്കുന്നവരെയെല്ലാം ഇവിടെ കൊണ്ടിട്ടാൽ ജീവിക്കുമല്ലോ. അപ്പോൾ പിന്നെ കബറടക്കത്തിന്റെ പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ വിശുദ്ധന്മാരുടെ അസ്ഥികളിൽ അല്ലെങ്കിൽ അവരുടെ കബറുകളിൽ മുട്ടിച്ചാൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെങ്കിൽ ശരീരകാലത്തെ വിശുദ്ധന്മാരെക്കാൾ കുറെ കൂടെ ശക്തി കൂടിയവരായി തന്നെ പുതിയ നിയമ വിശുദ്ധന്മാരെ കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ വിശുദ്ധന്മാരെ തിരിച്ചേൽപ്പുകൾ നമ്മളെ മറ്റും ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ലേ? ഇടക്കെട്ടുകൾ അസ്ഥികസ്യങ്ങളൊക്കെ നമ്മുടെ തടികളിലൊക്കെ ഇല്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇടയിൽ രോഗികളാകുന്നവരെ ഈ വിശുദ്ധവസ്തുക്കളുമായി ഒരു സമ്പർക്കത്തിൽ ഏർപ്പെടുവാൻ അനുവദിച്ചാൽ പോലെ അനേക സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പാടില്ലേ? അനേകരെ കടവയിലേക്ക് വിടാതെ അവരെ ജീവിപ്പിച്ചെടുത്തുകൂടെ? എന്നിങ്ങനെ വേറൊന്ന് ആരോഗ്യമായ ഒരു ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ അതിന്റെ മുമ്പിൽ മൗനമായി. ഞാൻ തന്നെ പറഞ്ഞു അവിടെ നടന്നത് സ്വാഭാവികമായ ഒരു അത്ഭുതമല്ല, ദൈവം ചെയ്ത് ഒരൊറ്റപ്പെട്ട അത്ഭുതമാണ്. ഒറ്റപ്പെട്ട അത്ഭുതങ്ങൾ ദൈവം പലപ്പോഴും ചെയ്യും, പക്ഷെ അത് നിയമമല്ല. നോ ലോ എക്സെപ്ഷൻ. ദൈവം ഒറ്റപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നതാണ്. ആ സമയത്ത് എന്റെ അഭിതന്നെ ഗുരുഭൂതനായിരുന്ന ഇന്ന് ഒരു മെത്രാപ്പൊലിറ്റായി അറിയപ്പെടുന്ന ലോക പ്രശസ്ത പണ്ഡിതനും വിഖ്യാതനുമായ അന്ന് എം ബി യോഗത്തിനായി അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ഗീവർഗീസ് പശ്ചാത്തിയോസ് മെത്രാപ്പൊലിറ്റ അദ്ദേഹത്തെ പ്രത്യേകം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നെ ചോദ്യം ചെയ്യാനായി. അദ്ദേഹം ഒരൊറ്റ അക്ഷരം എന്റെ നേരെ ചെയ്യാൻ മുഴുവൻ സമയവും കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം ഒന്നും മറുപടി പറയാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്കും വേദന കൊടുക്കും. ഞാൻ ബാബാ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി ഈ ജോർജത്തിനുമൊക്കെയാണ് വിശുദ്ധന്മാരെ അസ്ഥികൾക്ക് ഒരു പ്രാധാന്യമില്ലെന്ന് ക്ലാസ് ഞങ്ങളെ പഠിപ്പിച്ചത്. നിസ്സഹായനായിട്ട് നോക്കി എല്ലാവരെയും നോക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ശരിയാണ് തിരുമേനി, ഞാൻ ഇവരൊക്കെ ഇങ്ങനെ ഒരിക്കൽ പഠിപ്പിച്ചതാണ്. എന്നാൽ കുറച്ച് ബുക്ക് വായിച്ചപ്പോഴാണ് ഇതിനകത്തൊക്കെ അല്പം ശക്തി ഉണ്ടെന്ന് എനിക്ക് ഒരിക്കൽ മനസ്സിലായത് എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം ആ ഭാഗം അവസാനിച്ചു. വിശുദ്ധന്മാര് ഇങ്ങനെ യാത്ര ചെയ്യുമെന്നു ഗീവർഗീസ് എന്നുള്ളതായ ഒരു പുണ്യമാണ് കുതിരയുടെ പുറത്ത് കയറി ഇപ്പോഴും യാത്ര ചെയ്യുന്നതും ഒക്കെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഞാൻ എന്റെ ആ വാദങ്ങൾ കൊണ്ട് നിർത്തിവെച്ചു. ഞാൻ ചോദിച്ചു ഗീവർഗീസ് പുണ്യമാണ്, അപ്പോൾ കുതിരപ്പുറത്ത് സഞ്ചരിച്ചെന്ന് വേണമെങ്കിലും ഞാൻ സമ്മതിക്കാം. എന്നാ മരിച്ചു കഴിഞ്ഞിട്ടും കുതിരപ്പുറത്താണോ സഞ്ചരിക്കുന്നത്? ഗീവർഗീസ് പുണ്യമാണ്, ആത്മാവ് കുതിരയുടെ ജീവന്റെ പുറത്താണോ സഞ്ചരിക്കുന്നത്? ദുഃഖിതയ്ക്ക് പോലും ചേരാത്ത ഈ കാര്യങ്ങൾ എങ്ങനെ അതെ അംഗീകരിക്കും? നിങ്ങൾ, ഞാൻ നേരായ ഭാഷ പറയുന്നോട് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ തോന്നരുത്. ഈ എന്റെ ചോദ്യത്തിന് ബാബാദിമേനി തന്ന മറുപടി നിങ്ങൾ കേൾക്കണം. ഇതോ ആ ഗീവർഗീസിന്റെ പേരിൽ ആരെങ്കിലും അല്പം അപ്പോ ഇറച്ചിയും തിന്നുന്നെങ്കിൽ തനിക്കെല്ലാവരും അവരോരുത്തരെ കൊതിക്കും. പാവകൾ തിന്നോട്ട് പോകും. ഇതാ എനിക്കുള്ള മതി. ഞാൻ സത്യത്തിന് വേണ്ടി ധാരിച്ച് ഞാൻ ക്രിസ്ത്യൻ ആൻസർ തിയോളജിക്കൽ ആൻസർ ഉപദേശിച്ച് ഞാൻ അവർ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന മറുപടി ഇങ്ങനെ വീട്ടമ്മമാരുടെ ഭാഷയിലുള്ള മറുപടി. ഒരു 30 ചോദ്യങ്ങൾക്ക് ഇങ്ങനെ 30 മറുപടികൾ എന്റെ ഹൃദയം തിങ്ങിപ്പെട്ടു വന്നു. ഞാൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അരമനയുടെ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുന്നതായ സമയത്ത് എന്നെ 4 സുറിയാനി ഭാഷ പഠിപ്പിച്ച അതെ കൊച്ചി ഇടവകയുടെ മെത്രാപ്പൊലീത്തയായി അടുത്ത സമയത്ത് മരിച്ചുപോയ സെവേറിയോസ് എന്ന് പറയുന്ന ആ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന വൈദ്യൻ, അന്ന് അദ്ദേഹം ഒരു റമ്പാൻ എത്രാനാകാൻ വേണ്ടി പ്രവർത്തിക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തോടെ ഞാൻ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എന്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ എന്നെ കെട്ടിപ്പിടിച്ചു. എന്നോട് പറഞ്ഞ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോകരുത്, ഞങ്ങളുടെ കൂടെ നിൽക്കണം, കൂടെ കൂടെ ഇവിടെ വരണം, നമ്മൾ തമ്മിൽ സമ്പർക്കത്തിലിരിക്കണം. അകന്നു പോകുമ്പോൾ അകലം വർദ്ധിക്കുകയാണ്, എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു. എന്നെ ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുന്ന ആളായിരുന്നു. ഇതിന് മുമ്പിൽ ഒന്നും പറയാൻ കഴിയാതെ ഞാൻ അവിടെ വിന്യസിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. അതിനുശേഷം ഞാൻ എന്റെ സഹോദരന്മാരോട് കൂടി ഞാൻ തൊണ്ണൂറായ ദിവസങ്ങളിലൊക്കെയും ഞാനത് കൂടുതൽ കൂടുതൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്തു. ഉപവസിച്ച് തലകറങ്ങി പോയ സമയങ്ങൾ വരെ ഉണ്ടായി. ക്രൈസ്തലോ എന്നെ ഞാൻ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാൻ എന്തെങ്കിലും വിശ്വസിക്കുന്ന ഒരാളായി. ഞാൻ ആദ്യ വാർത്ത യുക്തിവാദി കൂടി എന്തെങ്കിലും വിശ്വസിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്നതാണ്. എവിടെയെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തെ കൊണ്ട് പ്രസംഗിക്കുന്നതെന്ന് കേട്ടാൽ, പ്രത്യേകിച്ച് ആത്മീയ വിഷയങ്ങളെ കൊണ്ട് പ്രസംഗിക്കുന്നത് കേട്ടാൽ ഞാൻ ഓടി എത്തുന്നത് പഴമ പറയാൻ വളരെ സമയമില്ല. എവിടെയെങ്കിലും ഒരു പുസ്തകം കത്തുണ്ടെന്ന് കേട്ടാൽ അത് വാക്കിക്കുവാൻ വേണ്ടി ഞാൻ ഓടുന്നവർ. ഞാൻ ഓർക്കുന്നു, ഞാൻ ഒരു ചെറിയ ബാലനായിരിക്കുന്ന സമയത്ത് കുറെ വർഷങ്ങൾക്ക് പുറകിലാണ് അന്നൊരു പള്ളി പെരുന്നാളിന് അതെ എന്റെ മാതാവ് എനിക്ക് ഒരു താണ ഒരു നാണയത്തോട്ട് തന്നു. അന്നത് അല്പം മതിയായിരുന്നു, വളരെയൊന്നും എന്റെ കയ്യിലില്ലായിരുന്നു. എന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അവരുടെ കയ്യിൽ കിട്ടുന്ന നാണയത്തോട്ടുകളുമായിട്ട് ചായക്കിടകളുടെ മുമ്പിലും കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നവരുടെ മുമ്പിലും മരണക്കണക്കാരന്റെ അടുക്കലും ഒക്കെ പോയി നിൽക്കുമ്പോൾ ഞാനും മണിക്കൂറുകൾ അവരുടെ പുസ്തകം വിൽക്കുന്ന ഒരാളുടെ കടയുടെ മുമ്പിൽ എന്റെ നിൽപ്പ് രണ്ട് ഡയറിനോട് ചോദിച്ചു കുഞ്ഞു എനിക്ക് എന്ത് ആഗ്രഹത്തിന്റെ ഒരു അമ്പുരം എനിക്ക് ലഭിക്കുന്ന പുസ്തകമൊക്കെയും ഞാൻ ആദ്യയോട് വാങ്ങിക്കുകയും എനിക്ക് തോന്നുന്നു തമ്പുരാൻ എനിക്ക് തന്നിട്ടുള്ള ദാനത്തിന്റെ കൂടുതൽ ഭാഗവും ഞാൻ പുസ്തകം വാങ്ങിക്കാനായിട്ട് ഉപയോഗിക്കാറ്. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ച് ദൈവമേന്ന് സത്യം അറിയിക്കണമേ. ഞാൻ ദൈവവചനം ക്രിസ്ത്യാനിയുടെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കുന്ന വേറെ പുസ്തകം ഞാൻ ആത്മാർത്ഥമായി പരിശോധിച്ചു. ചെറുപ്പമതിലെ ഞാനിത് വായിക്കുന്നവരായിരുന്നു, അതും എനിക്ക് നന്നായി. ഇത് വായിക്കുന്നവരെ നിങ്ങളും ഭാഗ്യശാലികൾ. ഇത് അകത്ത് വെച്ചിരിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യദോഷിക്കും. ഇതിൽ നിന്ന് അകത്ത് ജീവിക്കുന്നവരെ നിങ്ങൾ കർമ്മദോഷിക്കും. ഇതിനോട് അടുത്തിരിക്കുന്നത് നല്ലത്. ഈ ദൈവത്തിന്റെ പുസ്തകമാണ് വാസ്തവത്തിൽ എന്റെ സെറസിലേക്കായിട്ട് എനിക്ക് തീർന്നത്. പിന്നെ വിശുദ്ധന്മാർ എഴുതിയ വ്യത്യസ്തിക്ഷ എന്ന് പറയും, പിതാക്കന്മാരൊക്കെ എഴുതിയ പുസ്തകങ്ങൾ, അത് ഞാൻ വായിക്കുവാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയട്ടെ, വളരെ പറയാൻ സമയമില്ലല്ലോ. ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് കോട്ടയത്തിനടുത്ത് കോട്ടയം ചൗക്കില് ജെറുസലേം പള്ളി എന്ന് പറയുന്ന മാർത്തോമക്കാരുടെ ഒരു വലിയ പള്ളിയും ഇന്നത്തെ പ്രസംഗം മുഴുവൻ സാക്ഷ്യമായിട്ട് പോയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് സന്തോഷമുള്ളത് കൈകളിൽ നിർത്തിക്കാൻ പ്രസംഗം പറയാൻ ധാരാളം പ്രസാദം മാത്രമായിട്ടുള്ളൂ. അത് ആ ജെറുസലേം പള്ളിയിലുള്ള കുറച്ച് മാർത്തോമക്കാരായ സഹോദരന്മാരെ ചെറുപ്പക്കാരെ അതുപോലെ പട്ടക്കാരനെ സമീപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്നാനം എന്ന് പറയുന്ന വിഷയം ഈ വാർഡുകളിൽ നമ്മുടെ ഇടയിൽ ഒരു വിവാദ വിഷയമായിരിക്കുകയാണല്ലോ. നിങ്ങൾ അച്ഛന്മാരൊക്കെ പറയുന്നു വിശ്വാസനാനം തെറ്റാണ്, ശിശുനാനമാണ് ശരി. പാസ്റ്റർമാരും ഉപദേശമാരും ഒക്കെ പറയുന്നു ശിശുനാനം തെറ്റാണ്, വിശ്വാസനാനമാണ് ശരി. ഇതിന്റെ നടുവിൽ ഞങ്ങളെ പോലെ ആൾ ഉയർന്ന് വിഷമിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഒന്ന് കൂട്ടിമുട്ടിച്ച് ഇന്നിന്റെ നടുവിൽ നിന്ന് സത്യം അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ എത്രയും വലിയുള്ള ജോൽപ്പക്കാരെ ഒരു പ്രമേയം അവതരിപ്പിച്ചു. അച്ഛന്മാർക്ക് അവരെ അത് ശാന്തമാക്കാൻ കഴിയാതെ വന്നപ്പോൾ അവസാനം ഈ ചെറുപ്പക്കാരുടെ താല്പര്യം ഈ അച്ഛന്മാർ ഞങ്ങളെ അറിയിച്ചു. ഞങ്ങൾ സഭയിൽ അന്നിരുന്ന സാധ്യത ഈ വിവരം അറിയിച്ചു. പറയട്ടെ, അങ്ങനെ രണ്ടു ഭാഗത്തുമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഞായറാഴ്ച ദിവസം ആ യെരുശലേം പള്ളിയുടെ പാരിഷ് ഹാളിൽ ഇതുപോലെ മൈക്ക് അറേഞ്ച് ചെയ്ത് നൂറ് കണക്കിന് ആളുകൾ ഇത് കേട്ടറിഞ്ഞ് അനേകം പാസ്റ്റേഴ്സ് എണ്ണപ്പെട്ട മാസ്റ്റേഴ്സ് ഭഗവാൻ സഭയിലെ ബ്രദർ എം എം ചക്കരിയ തുടങ്ങിയ പ്രസംഗങ്ങളൊക്കെ ഓഡിയൻസിന്റെ കൂടുതൽ ഇരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. ഏഴെട്ട് അച്ഛന്മാർ കത്തോലിക്ക വടനാഥൂർ അപ്പസ്തോലിക്കമ്മനാരിയുടെ പ്രവർത്തനായിരിക്കുന്ന ഒരു പണ്ഡിതൻ അച്ഛൻ, ബാക്കിയുള്ള അച്ഛന്മാരൊക്കെയും മാസമാസം പ്രതിനിധീകരിക്കുന്ന അച്ഛന്മാരാണ്. വിശ്വാസിയാൻ പ്രസംഗിക്കാൻ എന്നെയും പി എം സെക്രട്ടറി ആയി പറഞ്ഞ ദൈവദാസനെയും വിളിച്ചിരുന്നു. അക്കത്തറങ്ങിയ അദ്ദേഹവും അതെ കെ സി കുള്ളാമണി എന്ന് പറയുന്ന പണ്ഡിതനായ ഒരു മാർത്തോമാ വൈദികൻ അദ്ദേഹം ശിശുനായനത്തിന്റെ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് ആദ്യം പ്രസംഗിച്ചു. ഒരു കത്തോലി ഒരു മാർത്തോമാ പുരോഹിതൻ അധ്യക്ഷനായിരിക്കുക. കുള്ളാമണിയിലച്ചന്റെ പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം നല്ല പണ്ഡിതനായ ഒരു പ്രശ്നമാണ്. പക്ഷെ അദ്ദേഹമാണ് ചെയ്തത്. പുതിയ നിയമത്തിൽ എവിടെയെല്ലാം സ്നാനപ്പെടുത്തി 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 സ്നാനവേറ്റു എന്ന് എഴുതിയിരിക്കുന്നു, അത് മുഴുവൻ ശിശുക്കളെ സ്നാനപ്പെടുത്തുവാൻ അദ്ദേഹം മാറ്റിയല്ലോ. ഏറ്റവും അദ്ദേഹം വർഷങ്ങൾ ഉപസംഹരിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ആളുകൾ പെന്തക്കോസ് ചേരുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് പെണ്ണ് കെട്ടാനും അച്ഛത് അമേരിക്കയ്ക്ക് പോകാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പ്രബന്ധം അവതരിച്ചു. അവസാനം അവസാനം എന്റെ തേനായി പറയട്ടെ, അതൊരു സാക്ഷ്യം. ഞാനിങ്ങോട്ട് എഴുന്നേറ്റ് എനിക്ക് ചില കാര്യങ്ങൾക്കൊക്കെ ഒരു മുൻ അറിവ് കർത്താവ് തരാറുണ്ട്. വീട്ടിൽ നിറഞ്ഞപ്പോൾ എനിക്കറിയാതിരിക്കുന്ന വരുവ ഞാന് എന്റെ വേദവശമാണ് എഴുത്തില്ലെന്ന എന്റെ ഓർമ്മ. അതിന് പകരം ദശൻ കണക്കിന് അത് കടിച്ചതും മെനിഞ്ഞതുമായ പുസ്തകങ്ങൾ ഞാൻ തപ്പിയെടുത്ത് ഒരു വലിയ വ്യക്തിക്കകത്താക്കി ഒരു ചുമടായിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി. ആ നാളുകളിലൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയായ അക്രോത്തി ബുക്ക് തുറന്നു വെച്ചുകൊണ്ടായിട്ടുള്ള പ്രസംഗിച്ചിരുന്നു. കത്തോലിക്കാ സഭയിലെ പണ്ഡിതന്മാർ യാക്കോബായിട്ട് പണ്ഡിതന്മാർ തുടങ്ങി അനേകം ആളുകളുടേതായ പുസ്തകങ്ങൾ ഞാൻ അങ്ങോട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോയി. ഞാൻ മുമ്പേ പറഞ്ഞ പി സി എബ്രഹാം എന്ന് പറയുന്ന സഹോദരൻ ചെയ്തില്ലെങ്കിൽ അടുക്കലും ഞാൻ പറഞ്ഞു, പാപ്പച്ചൻ സാറേ ഞാൻ പുസ്തകം ഓരോ പേജ് മനസ്സ് വരും ആ ഭാഗമെടുത്ത് വായിച്ചോളും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് കയറിയപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, വേദപുസ്തകത്തിൽ നിന്ന് വിശ്വാസനായ പ്രസംഗിക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ അതിന് ഒരുമ്പോഴുന്നില്ല. കാരണം ആ പ്രമേയം അവതരിപ്പിച്ച് പ്രസംഗിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ ആദ്യമേ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു, മാർത്തോമാ ഒരു അച്ഛൻ പറഞ്ഞ കാര്യം കേട്ടോ, നിങ്ങൾ വേദപുസ്തകം കൊണ്ട് ഒരു ഉപദേശം സ്ഥാപിക്കാൻ സാധ്യമല്ല. കാരണം 66 പുസ്തകങ്ങൾ പൂർണ്ണമല്ല. മാർത്തോമാ സഭയ്ക്ക് വേദപുസ്തകത്തിന് വെളിയിലും ആധികാരിക രേഖകളുണ്ട്. വേദപുസ്തകം കൊണ്ട് മാത്രമല്ല മാർത്തോമാ സഭ ഒരു ഉപദേശം സ്ഥാപിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതെ തന്റെ പ്രസംഗം അവസാനിച്ചു. ഞാൻ പറഞ്ഞു, വേദപുസ്തകം ഉപദേശത്തിന്റെ ആധാരമല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ അതുകൊണ്ട് വിശ്വാസനാനം സ്ഥാപിച്ചാലും അത് ശരിയാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വേദപുസ്തകത്തിലേക്ക് ഇപ്പൊ ഈ വിഷയത്തിന് വേണ്ടി തിരിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേദപുസ്തകം തുറന്നു. ഞാൻ പട്ടസഭകളിലെ നേതാക്കന്മാർ ഓരോരുത്തരും കാലാകാലങ്ങളിൽ ചെയ്ത പ്രസ്താവനകൾ ഓരോന്നായി ചേർത്ത് നമ്മൾ വായിച്ചു കേൾപ്പിച്ചു. അത് കേൾക്കാൻ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം. അത് ഞാൻ ഒന്നിന് രണ്ട സാമ്പിൾ പറയാം. കത്തോലിക്ക സഭയിലെ കാനോൻ എഴുതിയ തോമസ് അക്വീനാസ്, നിങ്ങൾ കത്തോലിക്ക ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും ചോദിക്കണം, തോമസ് അക്വീനാസിന്റെ പേര് കേട്ടോളൂ എന്ന് ചോദിക്കണം. കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ സ്കോളർ അദ്ദേഹം എഴുതിയ സുമ്മാ തിയോളജിക്കാർ പറയുന്ന പുസ്തകമുണ്ട്. അതിന്റെ ഒരു പ്രത്യേക പേജെടുത്തുകൊണ്ട് കൊടുത്തു. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ക്രിസ്തുമത സ്ഥാപനത്തിന് ശേഷം 12-13 നൂറ്റാണ്ടുകൾ വരെയും വെള്ളത്തിൽ മുക്കിക്കൊണ്ടുള്ള സ്നാനമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ജനസൗകര്യത്തിന് വേണ്ടി അതിനെ സഭ ഒരിക്കലോ കളിക്കലോ ആക്കി മാറ്റി. അതങ്ങോട്ട് വായിച്ച ശേഷം അങ്ങോട്ട് വെച്ചു. കത്തോലിക്കാത്തവരെ വേറെ ഒരു പണ്ഡിതൻ കാറ്റിനൽ ജിബൻ അദ്ദേഹത്തിന് ഫെയ്സ് ഓഫ് അവർ ഫാദേഴ്സ് എന്ന് പറയുന്ന പ്രത്യേകം എടുത്തു കൊടുത്തു. അതിൽ ക്രിസ്തുമത സ്ഥാപനത്തിന് ശേഷം 12-13 നൂറ്റാണ്ടുകൾ വരെയും മുന്നച്ചാൻ വായിച്ചു സഭയിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ചില സൗകര്യങ്ങൾക്ക് വേണ്ടി സഭ അതിനെ ഒരിക്കലും ചരിക്കലമാക്കി മാറ്റി. ഇതുപോലെയുള്ള തെളിവുകൾ കൊണ്ട് വായിച്ചു. അതിനുശേഷം ഓർത്തഡോക്സ് സഭയുടെ ഹൃദയക്കാരങ്ങൾ 2-ാമധ്യായം എപ്പിസ്കോപ്പന്മാരെ വേദം പഠിച്ചവനെ സ്നാനപ്പെടുത്തുകയും അതായത് മുക്കുകയും അങ്ങനെ സ്നാനപ്പെടുത്തുകയെന്നല്ല സ്നാനപ്പെടുത്തുകയും അതായത് മുക്കുകയും
സാധിച്ചതായ ആറോ തൊട്ടിയോ കുഴിയോ ഒന്നുമില്ലെങ്കിൽ ഒരു കുടത്തിലെ വെള്ളമായാലും മതി. ആറോ തൊട്ടിയോ കുഴിയോ ഒന്നുമില്ലെങ്കിൽ ഞങ്ങളടുത്ത് ഒരു ആയുർവേദ വൈദ്യനുണ്ടായിരുന്നു, എന്റെ പിതാവ് സ്നേഹിതനായി. അയാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ആയുർവേദത്തിൽ ഈ ചില കഷായങ്ങളൊക്കെ വെക്കുന്നത് ചില കഷായങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഗർഭപുല്ല് വേണം, ഗർഭ അതില്ലാതെ വന്നാൽ കരകപ്പുല് ചേർക്കാമെന്ന് മുക്തിയ വശം വൈക്കോലുന്നു. പക്ഷേ ഗർഭപ്പുല് മുമ്പിൽ ഇരിക്കുമ്പോഴും കട്ടിയ ചേർക്കുള്ളൂ എന്ന് കണിച്ചാലോ. അതുപോലെയാണ് ആരോ നോക്കിയോ ഒന്നും ഇല്ലെങ്കിൽ ഒരു കുടത്തിലെ വെള്ളം മതി എന്ന് എഴുതി വെച്ചിരിക്കുമ്പോ ഒരിക്കൽ പോലും അതിൽ ചെയ്യാൻ ചെയ്തിട്ടുമില്ല. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് വായിച്ചു കേട്ടി. അടുത്തത് കേൾക്കുമ്പോ ഇവിടെ ഇരിക്കുന്ന പിന്മാറ്റക്കാരായ വല്ല വെള്ളിക്കോസ്റ്റുകാരും ഉണ്ടെങ്കിൽ അവര് ദുഃഖിക്കേണ്ടി കേട്ടു. കാരണം കൂടായക്കാരനം രണ്ടാം അധ്യായത്തിൽ താഴേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത് സ്നാനപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർ മോതിരങ്ങൾ ആദ്യ സ്ത്രീകൾ മുടി അഴിച്ച് തോന്നുന്നവർ നിന്ന് കയറി വരുമ്പോൾ ശുശ്രൂഷക്കാരത്തി സ്ത്രീയെ സ്വീകരിക്കണം. തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങോട്ട് വായിച്ചത് എല്ലാം പറയാൻ സമയമില്ലല്ലോ. ഞാൻ പറഞ്ഞു സാധാരണയായിട്ട് നമ്മുടെ ഇടയിൽ ഒരു മനസ്സിലുണ്ട്, സ്നാനം രണ്ടു വിധത്തിലാണ്, ഇതുകെട്ട സ്നാനം, പ്രായമുള്ളവരുടെ സ്നാനം. രണ്ടല്ല, സ്നാനവിധങ്ങൾ വേറെയും പലതുണ്ട്. കത്തോലിക്കാ സഭയിൽ വേറെ ഒരു സ്നാനമുണ്ട്, ഹോസ്പിറ്റലിലെന്നാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ജനനവേളയിൽ തന്നെ മരിക്കാൻ ഇടവരികയാണെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു മിട്ടുവായ്പ അവർ ക്രിസ്ത്യാനി പോലും ആയിരിക്കണമെന്നില്ല, ഹിന്ദു ആരെങ്കിലും ആണ്. ആ സ്ത്രീ ഒരിനായി വെള്ളം എടുത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിന്റെ മേൽ കളിച്ചാൽ ആ സ്നാനം പാടില്ല. ഞാൻ പറഞ്ഞു ഇതുപോലെയുള്ള സ്നാനവിധങ്ങൾ തപ്പിയാൽ വേറെ അനവധി കിട്ടും. അതുകൊണ്ട് സ്നാനവിധങ്ങൾ രണ്ടേ ഉള്ളതാൽ കഴിക്കരുത്. പക്ഷേ ഈ വൈവിധ്യങ്ങൾക്ക് നടുവിൽ നിന്ന് സത്യം കണ്ടെത്തേണമെന്ന് ഞാൻ പറഞ്ഞു. പ്രിയമുള്ളവര്, ഞാൻ എന്റെ പ്രതിവാദം അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു 20 വർഷങ്ങൾക്കുമായി പ്രസംഗം നടന്നത് നിങ്ങൾ ഓർക്കണം. ഞാന് ഇങ്ങനെ പറഞ്ഞു, അമേരിക്കയ്ക്ക് പോകാനായിട്ടല്ല ഞാൻ വിശ്വാസനാണ് കേട്ടത്, പെണ്ണ് കെട്ടാനായിട്ടുമല്ല, ഇതിനു മുമ്പേ ഞാൻ പെണ്ണ് കെട്ടിയതുമായി. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ജയിച്ചത് എന്ന് പറഞ്ഞു ഞാൻ. അപ്പോ അവിടെ കേൾക്കാനായിരുന്ന ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു ചോദ്യം ഇതാണ്, സ്നാനത്തിന് മറുപടി പറഞ്ഞ ദേഹം ഒരു ബന്ധുക്കോസ്കാരനാണെന്ന് അഭിമാനിക്കുന്നു, പക്ഷേ വേദവസ്ത്രത്തിൽ നിന്ന് ഉറക്കം തെളിവ് പോലും പറഞ്ഞില്ല. അവൻ ഒരു തെളിവ് പറഞ്ഞില്ല, കാരണം ഈ പ്രമേയം അവതരിപ്പിച്ച ദേഹം വേദവസ്ത്രം അപൂർണമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അപൂർണമായ ഒരു ആധാരം ഉപയോഗിച്ച് ഒരാശയം സ്ഥാപിക്കാൻ ഞാൻ ശ്രമിച്ചില്ല. സ്ഥാപിച്ചാലും അപൂർണമാണെന്ന് അദ്ദേഹം പറയും. എനിക്കൊരു ഒരു ഫലം ഞാൻ പറയട്ടെ, ഒരിക്കലും ഒരു വൈദിക രംഗത്ത് പ്രസംഗിച്ചായിട്ട് കേട്ടിട്ടുണ്ട് വേദപുസ്തകത്തിൽ ശിശുക്കളെ സ്നാനപ്പെടുത്തണമെന്ന് ഗക്കലുമായി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തണമെന്ന് ഗക്കലുമായി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട് എന്നൊരു വൈദികൻ പ്രസംഗിച്ചു. കേൾവിക്കാരോ ഗവൺമെന്റ് അദ്ദേഹത്തോട് ചോദിച്ചു എവിടെയാണ്, അദ്ദേഹം പറഞ്ഞു വേദപുസ്തകത്തിൽ ഒരു പുസ്തകം കിട്ടാൻ കിട്ടാറുണ്ട്. അതുകൊണ്ട് ചക്രമല്ലാത്ത പുസ്തകത്തിൽ നിന്ന് തെളിവെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ചക്രമായി നഗ്നമായി ഉറവിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്ന ആധികാരിക ആധാര രേഖകൾ ഞാൻ വായിച്ചു കിട്ടും. അതിന്റെ മുമ്പിൽ കാണാൻ ഞാൻ പറഞ്ഞു മാത്രമായി ഒരു വൈദികനല്ലേ ഇവിടെ പ്രസംഗിച്ചത്, അത് ഏത് പുസ്തകം അപൂർണമാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിയ ദൈവം പ്രവർത്തിച്ച ഒരു കാര്യം കേൾക്കണോ, അധ്യക്ഷനായിരുന്ന പ്രായവും വസ്തുതകളും ഒരു യാക്കോ ഒരു മാത്രമായ അധ്യക്ഷൻ എന്റെ ഈ വാക്കുകൾ മുമ്പിൽ ദുഃഖിതനായിട്ട് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ആ കോമാസം 66 പുസ്തകമല്ലാതെ വേറെ ഇവിടെ ആധാരം.
ചോദിച്ചല്ലോ.
ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ തീർക്ക്. ഒരിക്കലോ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരിക്കലോ സഭ കാലുഷമായി, അതേക്കൂടി ആളുകളെല്ലാം വലിയ ആരവം ഉണ്ടാക്കി. അധ്യക്ഷൻ എന്നോട് പറഞ്ഞു എങ്ങനെങ്കിലും ഒന്ന് ശാന്തമാക്കാം. ഞാൻ ആ കണ്ണുകൂടി ആളുകളോട് പറഞ്ഞു നിങ്ങൾ ശാന്തമായിരിക്കണം, കാരണം ഇവിടെ ആരെ ആരെയും തോൽപ്പിക്കുന്ന കാര്യമൊന്നും അല്ല നടക്കുന്നത്. ഇവിടെ അവരവരെ സത്യമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇവിടെ അറിയിക്കാൻ ചെയ്തത്. ഞാൻ എന്റെ സത്യസ്ഥിതി നിങ്ങളെ അറിയിച്ചു, ആ പ്രതിവാദവും അത് കേട്ടു. ഇനി നിങ്ങൾ തന്നെ തീരുമാനിച്ചോളി എന്ന് പറഞ്ഞുകൊണ്ട് സഭയെ തിരിച്ചുവിട്ടു. ഞാൻ എന്തിനു വിസ്തരിച്ചത് ചോദിച്ചാൽ ഇത് അഗ്നി പാസരാചാരനോട് പകലത്ത് പറഞ്ഞ പോലെ ഒരു കോലിൽ നടന്നതല്ല. ലോകസഭക്കം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യബോധം വരും പറയാനുസരിച്ച് എന്നോട് കൂടി സന്തോഷിക്കുന്ന ഒരു കർത്താവിനെ സ്തുതിക്കാം. ഞാനൊരു അഡ്വാൻസായിട്ട് കയറി പറഞ്ഞതാണ്, അതിന് മുമ്പേ പറഞ്ഞ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ല. എനിക്ക് കർത്താവ് തന്ന ബോധ്യമനുസരിച്ച് 1966 ഓഗസ്റ്റ് മാസം 3rd മണിമലയാറ്റിൽ വെള്ളിക്കുളത്തിനടുത്ത് ബോധ്യമാരുടെ വീടിന് മുമ്പിലുള്ള ഒരു കടവിൽ, ഇല്ലത്ത് കടവെന്ന് പേരുള്ള ഒരു കടവിൽ രാവിലെ കറുന്നുപറയാൻ ജോത്സാർ എന്ന് പറയുന്ന ഒരു അധ്യാപകനും സുവിശേഷകനുമായി പ്രവർത്തിക്കുന്ന എനിക്ക് സ്നേഹമുള്ള ജീവിതവിശുദ്ധിയൊക്കെ ഉള്ള ഒരു ദൈവദാസൻ, അത്രയേറെ പ്രകടനമൊന്നും ആണ് ആയിരിക്കണമെന്ന് എനിക്കില്ലായിരുന്നു. എനിക്ക് നന്നായി ജീവിക്കുന്ന ഒരു ദൈവദാസൻ എന്നെ സ്നാനപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ സ്നാനപ്പെടുത്തി വൈകുന്നോ അന്നോ ഇന്ന് വരെ ഞാൻ സന്തുഷ്ടനാണ്. ഞാൻ സ്നാനം ഏറ്റുകൊള്ളുന്ന ആദ്യം പോയി കണ്ടത് ബാസി കെ എബ്രഹാം അവർക്കളെയാണ്, കുമ്പനാട്ട്. അദ്ദേഹത്തിന്റെ ശരീരായി വരും ആദ്യം പറഞ്ഞു. അദ്ദേഹം ഒറ്റ ചാട്ടത്തിന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വന്ന് പറയട്ടെ പ്രിയരെ, ഇതൊക്കെ എളുപ്പം പറയാൻ സാധിക്കും, പക്ഷേ വീട്ടിലോട്ടിയല്ല പറയാം. ഞാൻ ചിലപ്പോ പറയാറുണ്ട് വെള്ളത്തിൽ മുങ്ങാൻ ഒരു പ്രയാസവും ഇല്ല, അതിന് മുങ്ങിട്ടുള്ളവർക്കറിയാം എത്ര ഈസിയാണ് കാരണം. അതിന്റെ ആഫ്റ്റർ, അതിന്റെ അനന്തര ഫലങ്ങളെ നേരിടുകയാണ് പ്രശ്നം. കങ്ങര ചേട്ടേടം പള്ളി, സെന്റ് മേരീസ് പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയിലാണ് ഒരു വീട്ടിൽ തെല്ലിയത്. അവിടെ ആയിരിക്കുമ്പോൾ ഞാനൊരു 3 മാസത്തെ അവധി മനഃപൂർവ്വം എടുത്തു. നിയമം അറിയാവുന്നവർക്കറിയാം അവധി ഒന്നും അങ്ങനെ എടുക്കാൻ വൃത്തിയില്ല, അവധി ചോദിക്കാനേ അവകാശമുള്ളൂ. ഞാൻ കയറി എന്തെങ്കിലും എടുത്തെത്രാണെന്ന് ചോദിച്ചാൽ ഈ 3 മാസത്തിന്റെ കാലാവധിക്കുള്ളിൽ അത് കാര്യങ്ങളെല്ലാം നടക്കുകയും കാര്യങ്ങളൊക്കെ ശാന്തമായി കൊള്ളുകയും ചെയ്യുമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ഞാൻ വിശ്വാസനാണ് കേട്ടിട്ട് പിന്നെ ഞാൻ ഒരല്പം ഒതുക്കത്തിൽ അല്പഭാരത്തിൽ ഇങ്ങനെ ജീവിച്ചു. ആദ്യം കുറച്ചു നാളിന്റെ കുപ്പായമൊക്കെ ഞാൻ ഇട്ടോട് നടന്നു. ഒരിക്കലോ ആ നാളുകളിൽ ഒരുപാട് ചോദ്യങ്ങളും അത് ഒക്കെ അതിന്റെ പേരിൽ ഉണ്ടായി. ഒരിക്കലും ഒരു മർദ്ദമായ ഒരു വെല്ലുപ്പറ്റൻ മരിച്ചു വെച്ച് എന്നോട് പറഞ്ഞു ഈ കുപ്പായം തരണം. ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ തെരുവല്ല, ഇത് യാത്രക്കാരുടെ കുപ്പായമാണ്. ഒരിക്കലോ അങ്ങനെ ഞാൻ ഒരു തരത്തില് അത് കുറച്ച് നാളിങ്ങനെ പിടിച്ചു നിന്നു. പക്ഷേ ഞാൻ നോർത്ത് ഇന്ത്യയില് ഒരു സുവിശേഷ പര്യടനത്തിന് പോയപ്പോൾ ജാംഷഡ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് വെച്ച് ഞാനൊരു സഹോദരന്റെ വീട്ടിൽ പാർക്കുമ്പോൾ അന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തോട് അത് ഹൃദയത്തെ പ്രേരിപ്പിച്ചു, ഇനിയും സാക്ഷ്യത്തിന് വേണ്ടി ഇത് കുറച്ച് നാളിട്ടു, അത് മതി, ഇനി ഇത് നീക്കിക്കളയണമെന്ന് ദൈവാത്മാവിന്റെ ഹൃദയത്തോട് മന്ത്രിച്ചു. ഞാൻ അന്ന് അവിടെ വെച്ച് ഇത് മാറ്റി മനുഷ്യന്റെ വേഷം തന്നെല്ലോ. അതിനുശേഷം അത് ആവർത്തിക്കുവാൻ എനിക്ക് എടുക്കാൻ തീർന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രമുണ്ടായിരുന്നു. പറയട്ടെ, ഞാൻ സ്നാനം എടുത്തതിന് ശേഷം ദൈവത്തോട് എന്റെ അടുത്ത പ്രാർത്ഥന, ഞാൻ ലോകത്തെ മുഴുവൻ അഭിമുഖീകരിക്കാം, എന്നാൽ ഞാൻ കുടുംബത്തിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ മാതാപിതാക്കൾക്ക് ഒരു മകനാണ്, എനിക്ക് 4 സഹോദരിമാരുണ്ട്, അവരെല്ലാം കല്യാണം കഴിച്ചു വിട്ടതാണ്. പക്ഷേ ആറ്റു നോക്കിയിരുന്ന എനിച്ചതാണ് ഞാൻ. എന്റെ മൂത്ത 3 സഹോദരിമാരുണ്ട്. ഈ ഇവിടെ ഇരിക്കുന്ന അമ്മതങ്ങന്മാർക്കറിയാം, അടുപ്പിച്ചടുപ്പിച്ച് 1, 2, 3 എന്ന് പറഞ്ഞ് 3 കുഞ്ഞുങ്ങൾ പെണ്ണുങ്ങളായിട്ട് തന്നെ വീട്ടിൽ ജനിക്കുമ്പോൾ അമ്മമാർക്ക് കുറച്ച് ദുഃഖമാണ്. അങ്ങനെയായിട്ട് എന്റെ അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നാലാമത്തേത് ഒരു പുരുഷപ്രതി ആയിരിക്കുമെങ്കിൽ അവന് തിരുനാമ മഹത്വത്തിന് വേണ്ടി നൽകാമെന്ന് എന്റെ അമ്മ ദൈവത്തിന് നേർത്തിന്. ഇന്നും 100 കണക്കിന് പ്രാവശ്യം വീട്ടിൽ എന്റെ കാതുകൾ കേൾക്കാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിശ്വാസനാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വീട്ടിലോട്ട് കേൾക്കാം.
ആദ്യത്തെ നിമിഷം എന്തായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്കറിയാം ആദ്യത്തെ നിമിഷം എങ്ങനെയിരിക്കും. രണ്ടാമത്തെ ഞാൻ അഭിമുഖിച്ചോളാം. ആദ്യത്തോടാ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ എന്റെ പ്രിയ മാതാവ് ഇറങ്ങി വന്നു. എങ്ങനെയോ എനിക്കറിയത്തില്ല, മാലാഖ പറഞ്ഞതാണോ പിശാച് പറഞ്ഞതാണോ അറിയില്ല. എന്റെ അമ്മ വിവരം ചെന്ന പാടെ എന്നോട് ചോദിച്ചു, സ്നാനരത്തെന്ന് ചോദിച്ചു, ശരിയാണോ? ഞാൻ അല്പം വാഴ്ച മുഖത്തോടെ പറഞ്ഞു, ശരിയാണ്. എന്താ പറയാ പറഞ്ഞു? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ദൈവത്തെ അനുസരിക്കുക, നിൽക്കുന്നവരെ ആവശ്യത്തിനെ ഭയക്കുന്നവരെ നിങ്ങൾ നേരായി മുന്നോട്ട് പോകുമെങ്കിൽ നിങ്ങളുടെ നേരെ കൊടുങ്കാറ്റ് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ അതിനെ ഒരു ഇളക്കാറ്റായിട്ട് മാറ്റി എങ്കിലും അതെ നിശബ്ദ വേദനകൾ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ കൂടി ഇങ്ങനെ കോരിക്കൊണ്ടിരുന്നു. എന്റെ ഭാര്യയ്ക്ക് ദുഃഖമുണ്ടായിരുന്നു, എന്റെ അമ്മയ്ക്ക് ദുഃഖമുണ്ടായിരുന്നു, എന്റെ പിതാവ് അപ്പോൾ രോഗക്കിടക്കയിലുമായിരുന്നു, സാമ്പത്തികമായിട്ട് അത്ര മെച്ചമല്ല അല്ലാത്ത ഒരു അവസ്ഥയിലുമായിരുന്നു. അന്ന് ഞാൻ ചില ആളുകളൊക്കെ വന്ന് പറഞ്ഞു ആകപ്പാടെ കുറച്ച് ശമ്പളം പള്ളിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു, അതും നശിപ്പിച്ചു. ഒരു വലിയപ്പറ്റം വന്ന് എന്റെ അമ്മ മാത്രം ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞു ഒരു ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നു, അതും നശിപ്പിച്ചു. ഇനി എങ്ങനെ ജീവിക്കും, എങ്ങനെ ജീവിക്കും? ആ അപ്പം മരിച്ചുപോയി. ഞാനിപ്പോഴുണ്ട്. ദൈവത്തെ അനുസരിക്കാൻ കഴിഞ്ഞ ദൈവത്തെ ജീവിക്കുന്ന കാര്യം നീയാണോ തീരുമാനിക്കുന്നത്? പറയട്ടെ. അതിനുശേഷം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ദിവസം എന്റെ അമ്മ അല്പം ദുഃഖത്തോടു കൂടി എന്നോട് ഒരു കാര്യം പറഞ്ഞു. ആ വാക്ക് ചിലർക്ക് വേണ്ടി ഞാൻ പറയാം. ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും അവർ കേൾക്കുക. ഞാനും എന്റെ അമ്മയിൽ തന്നെ ഇരിക്കുന്ന ഒരു സമയം എന്റെ അമ്മയെ ചോദിക്കണം പറഞ്ഞു. എങ്കിലും ഞാൻ ദൈവത്തോട് ഇങ്ങനെയൊന്നും അല്ല ചോദിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ ഇതിനെല്ലാം ഉത്തരവാദി അമ്മ തന്നെ. അമ്മ ഞെട്ടിപ്പോയി. ഞാനോ? അതും പറ അങ്ങനെ ഞാനാവില്ല. ഞാൻ പറഞ്ഞു, എന്തോ ദൈവത്തോട് പറഞ്ഞത് ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ. ഒരു മകനെ തന്നാൽ ഞാൻ തിരുനാളോത്തത്തിന് വേണ്ടി തരാമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞാളോ? ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളവരൊക്കെ പറയുന്നു കൂട്ടി സംസാരിക്കണം. മാന്യമായവരൊക്കെ വർത്താനം തുടങ്ങി കൂട്ടി തോന്നാ. അമ്മ പറഞ്ഞപ്പോഴേ വയസ്സും കഴിഞ്ഞു. അമ്മ പറഞ്ഞു വഴി പക്ഷെ ഒരു പറഞ്ഞില്ല. ആ പറഞ്ഞതേ സംഭവിച്ചു തുടങ്ങു. അതിശേഷം പറയട്ടെ, ശത്രുവായി പാത്താനേ നിലകളിൽ ഒറിഞ്ഞും തെളിഞ്ഞും എന്നെ ഉപദ്രവിക്കുവാൻ എന്റെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുവാൻ അവന് അനേക കൂലമ്പുകൾ ചിയമ്പുകൾ തന്ത്രങ്ങൾ ആത്മീയ അസ്ത്രങ്ങൾ ഒക്കെ എന്റെ നേരെ പ്രയോഗിക്കുവാൻ ശ്രമിച്ചു. ഭാര്യാവരയോ നാട്ടിലെന്ന് അറിയപ്പെടുന്ന ഞാൻ വളരെ സ്നേഹിക്കുന്ന പ്രാർത്ഥനാപരമുള്ള ദൈവത്തിനാഥൻ ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞവനായിട്ട് ഞാൻ ഈ യോഗത്തിൽ ചെന്നപ്പോൾ എന്നോട് ദൂർ പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. മകനെ, നീ അറിയാതെ നിന്നെ നശിപ്പിക്കുവാൻ നിന്റെ വഴിക്കാരകളിൽ അനേക പ്രാവശ്യം ദുഷ്ടൻ ഭാവിയിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ നീ അറിയാതെ തന്നെ ഞാൻ അവരെ അവരിൽ നിന്ന് സഹായിച്ചിട്ടുണ്ട്. എനിക്കത് മതി. എനിക്ക് ആരോട് ഉപജീവന്റെ കാര്യമില്ല, ദൈവം തന്നെ വായിക്കാൻ പറ്റും. ദൈവത്തിന്റെ വൈദ്യുതി നീ ദൈവത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നെങ്കിൽ എന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നവൻ ദൈവമാണ്. അതിനുശേഷം ഞാൻ ഏറ്റെടുത്തതായി സത്യത്തിന് സാക്ഷിയായി ഞാൻ പിന്നോട്ട് നീ ആ മാളികളിൽ ഭയമെന്ന് പറഞ്ഞെന്താണെന്ന് എന്റെ ഉള്ളത്തിന് അറിഞ്ഞുകൂടായിരുന്നു. ഇന്നോ അങ്ങനെ വലിയ ഭയമൊന്നും ഇല്ല ഈ കാര്യത്തിന് വേണ്ടി. ദൈവത്തെ ഭയപ്പെടുന്നവന് വേറെ ആരെയും ഭയപ്പെടേണ്ട കാര്യങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നവനാണ് ഞാൻ. എല്ലാവരും ഞാൻ പറഞ്ഞു സൂക്ഷിക്കാതെ. പിന്നെ വേറൊരു കാര്യം കൂടി, ഒരുത്തൻ തിരഞ്ഞെടുത്ത മാർഗം സത്യമാണ് എന്നുള്ളതിന്റെ തെളിവെന്താണ്? ഞാൻ തിരഞ്ഞെടുത്ത ദൈവവഴിയാണെന്നുള്ളതിന്റെ തെളിവെന്താണ്? തെളിവ് പറയാൻ പോവുകയാണ്. കൂടാതെ എന്റെ പ്രിയ മാതാവ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇത് സത്യമാണെന്ന് എനിക്കറിയോ, എനിക്ക് ഉസ്മാനെ വെക്കണം. എ പി തോമസ് പറയുന്ന ഒരു വാസ്തവം ഞാൻ പറഞ്ഞു, വാസ്തവേ അമ്മയെ സ്നാനപ്പെടുത്തി കൊടുക്കണം. സ്നാനം കഴിപ്പിച്ചു. എന്റെ നാല് സഹോദരിമാരും കുടുംബസ്ഥരായി കേരളത്തിലും മലബാറിലും ഒക്കെ ആയി നാല് സ്ഥലങ്ങളിൽ പാർക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ എഴുത്തുപോലുമായിട്ടില്ല, നിങ്ങൾ ഈ ശബ്ദത്തിലേക്ക് വരണമെന്ന് ഞാൻ ദൈവത്തിൽ ഒന്ന് പ്രാർത്ഥിക്ക മാത്രമേ ചെയ്തുള്ളൂ. നാല് കുടുംബങ്ങളിൽ ദൈവം പ്രവർത്തിച്ചു, പക്ഷെ നാല് പേരെയും ദൈവപ്രദവും മാറ്റിയിട്ടില്ല. എന്റെ പിതാവിന് സ്നാനത്തിനുള്ള ഭാഗ്യം ലഭിച്ചില്ല. എത്തിക്കപ്പെട്ടതിനായിട്ട് ആരോട് തോന്നിക്കണം. എന്റെ ഭാഗ്യത്തിൽ സത്യമാണെന്ന് അറിയാമായിരുന്നു, പക്ഷേ മാതാപിതാക്കൾ ഏക മകളായിരുന്നതുകൊണ്ട് അവരുടെ പ്രേരണയ്ക്ക് അപ്പുറത്ത് കടന്ന് പ്രവർത്തിക്കാൻ ധൈര്യമില്ലായിരുന്നുകൊണ്ട് ദുഃഖത്തോടുകൂടി കൊച്ചുതാളിങ്ങനെ തങ്ങി നിന്നു. ഞാനും പാതത്തിനൊന്നും പോയിട്ടില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഒരു ദിവസത്തിനോട് പറഞ്ഞു, ഇത് സത്യമാണ്, ഇത് സ്വീകരിക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കിക്കണമെന്ന് പറഞ്ഞു. അതും കൃപയാൻ സാധിച്ചു. എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. അവർ മൂന്നുപേരും ഈ സത്യത്തെ പിന്തുടർത്തി ഇളയ മകൾ ഈ അടുത്ത സമയത്താണ് വിശ്വാസനാനേ. വേറെ കുറെ അത്യാവശ്യമായിട്ട് വരേണ്ടവരൊക്കെ വന്നു. അധമമായത് ഒഴിച്ച് ഉത്തമമായത് സംസാരിക്കാൻ അവർ നിന്റെ വശം ചെയ്ത്, നീ അവരുടെ വശം ചെയ്യല്ല. നീ വാരായിട്ട് മുറിയെ നടക്കുക, നീ തടിയായി മുമ്പിൽ പോകും, അവർ വാരായിട്ട് നിന്റെ പിന്നാലെ. ഞാൻ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ എന്റെ വൈഫറിന് സ്ഥാനപ്പെട്ടിരുന്നില്ല. അന്ന് നമ്മുടെ സഹോദരന്മാരിൽ പലരും അനുപൂർണമാണോ അതോ നീ വിശാഖ വെളിപ്പോട് ചോദിക്കുന്നതാണോ എന്ന് അറിയത്തില്ല. എന്തൊക്കെ വരാൻ കഴിഞ്ഞ് ഞാൻ വളരെ സന്തോഷത്തോടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വന്ന് എന്നോട് ചോദിക്കും, ഭാര്യ സ്ഥാനപ്പെട്ടത്? ഞാൻ പറഞ്ഞല്ല. അപ്പൊ അത് ഞാൻ പറയുമായിരുന്നു, ഭാര്യ സ്ഥാനപ്പെട്ടുകൊള്ളണം നിർബന്ധമൊന്നുമില്ല. കാരണം അങ്ങനെ എത്രയോ കുടുംബങ്ങളിലുണ്ട്. എങ്കിലും എന്റെ ഹൃദയത്തിൽ വേദനയുണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ ദോഷം കിടക്കുന്നു. ഈ അർത്ഥമാവില്ല. ഞാൻ ഒരാളിനോട് പറഞ്ഞു, എല്ലാവരും സ്നാനപ്പെട്ടെന്ന് കഴിയുക, നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അനുവദിച്ച് നന്നൊന്നും കഴിയുക. ഏത് മക്കളുടെ ജീവിതത്തിലും സാധിക്കാത്ത ചില കാര്യങ്ങൾ കിടക്കും. അതുകൊണ്ട് അമ്മായപ്പനും അമ്മായമ്മയും ആ കുറച്ച് കിടന്നു. ഒരു ദിവസം ഞാൻ ദൂരെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനായി പോയി. ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഞായറാഴ്ച ദിവസം രാവിലെ എന്റെ ഭാര്യയുടെ മാതാപിതാക്കൾ പതിവില്ലാതെ ശുക്രവർത്തമൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുന്ന കണ്ടു. ഞാൻ ചോദിച്ചു, എങ്ങോട്ടാ പരിപാടി? ഞാനോട്ട് എങ്ങാണ്ട് തിരിച്ചു പോകാനായിട്ട് എന്നോട് പറഞ്ഞു, സ്നാനപ്പെടാൻ. ഈ അടുത്ത സമയത്ത് കർത്താവ് അവരുടെ ഒരു സ്നാനം ദൈവത്തിന്റെ മൈനലെ, നീ വെള്ളം കണ്ട അറച്ച്, നീ മനുഷ്യന്റെ ആരോഗ്യത്തെ പേടിച്ച് ചുറ്റും ജീവിക്കുന്ന ആവേശവും വരുന്ന മാർഗ്ഗം നടുങ്ങി, നീ നിന്നാൽ നീ അവിടെ തന്നെ നിന്ന് അവസാനിച്ചു പോകും. നീ ദൈവത്തെ വിളിച്ച് മുന്നോട്ട് വന്നു, ദൈവം നിന്നെ നടത്തുവാൻ ശക്തനാണ്. ഞാന് ഒരു വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം ഞാൻ സ്നാനപ്പെട്ടിട്ട് മൂന്ന് മാസത്തോളം ആകാൻ പോകുന്നു. ദേവസ്വത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പഴയത് കഴിഞ്ഞ് പുതിയത് ആ സകലം പുതിയതായിട്ട് നിന്ന് എന്റെ അനുഭവത്തിൽ നേരെ തിരിച്ചായിരുന്നു. പഴയത് കഴിഞ്ഞ് പോയി പുതിയത് ആരംഭിച്ചിട്ട് എന്ന് പറഞ്ഞാൽ പള്ളിയൊക്കെ വിട്ടു, പക്ഷേ എന്നും ഒരു നിലപാടും ആയിട്ടില്ല. ലോകസമക്ഷം പരസ്യമായി പ്രത്യക്ഷപ്പെടുവാനുള്ള സമയവും എനിക്ക് ആയില്ല. ഞാൻ ഒരളവിൽ അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ സിയോണ്ടാകളം മാസികയുടെ അന്നത്തെ ഒരു ലക്കം മാസികയുടെ കവർ പേജിൽ സഭയിലെ ഇന്ന പേരുള്ള വൈദികൻ വിശ്വാസത്തിനായി വെച്ചിരിക്കുന്നു. ഞാൻ പറയാതിരുന്നാലും ദൈവം അത് പറയുന്നു. അത് വായിച്ച് സഭാധികാരികൾക്ക് വ്യക്തമായി തെളിഞ്ഞു കിട്ടി ഞാൻ സ്നാനമെടുത്തു. അതുകൊണ്ടാല് എന്നെ മുടക്കിക്കൊണ്ട് പള്ളികൾക്കെല്ലാം ഒരു കൽപ്പന അയച്ചു. ഞാനൊരു വീട്ടിലിരിക്കുമ്പോൾ മണൽകാത്തു പള്ളിയിൽ എട്ട് നോമ്പ് പെരുന്നാൾ സമാപിക്കുന്ന ദിവസം അവർ സമ്മതിച്ച് സമുദായത്തിനായ ദൈവത്തെ നിരോധിക്കാൻ പറഞ്ഞു. താങ്കളുടെ മുടക്ക് കൽപ്പന ഞാൻ കേട്ടിട്ടാണ് വരുന്നത്. പതിനായിരക്കണക്കിന് ആളുകൾ ഇരുന്നൊരു സഭയിൽ താങ്കളുടെ മുടക്ക് കൽപ്പന വായിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ കേൾക്കണം, മുടക്കിനെ പറ്റി വലിയ പേടിയുള്ള ആളുകൾ എവിടെ ഇപ്പോൾ മുടക്കം കേട്ടാറുണ്ട്, ഭയപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. അവരുടെ സൈന്യത്തിന് വേണ്ടി ഞാൻ പറയുക, എന്നെ മുടക്കിയ കൽപ്പന വായിച്ചു കേട്ടെന്ന് ആ സ്നേഹിതൻ എന്നോട് പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞ മറുപടി കേൾക്കണോ? ഞാൻ ചത്തി വീഴു. ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞപ്പോൾ ഇയാൾക്ക് വേണ്ടി അമ്പലമായി ഇയാളിനോട് ചോദിച്ചു. കുറേ പേരുടെ മുമ്പിൽ വെച്ച് മുടക്കിയ കാര്യം പറഞ്ഞപ്പോൾ എന്തിനാണ് പ്രേക്ഷകരോട് പറഞ്ഞത്? പിന്നെ ഞാൻ പറഞ്ഞ മറുപടി, അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ഞാൻ അനുഭവിച്ച സത്യം ഈ പറയപ്പെട്ടവരെയൊക്കെ പോയി ഞാൻ അറിയിക്കാൻ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇവരെയെല്ലാം അറിയിക്കാനായിട്ട് ട്രാക്ക് അടിക്കാനുള്ള കാര്യത്തിൽ എന്റെ കയ്യിൽ. അതുകൊണ്ട് എന്റെ നിസ്സഹായസ്ഥിതി കത്താൻ പറഞ്ഞ് അവരെ കൊണ്ട് തന്നെ കർക്കനെ എന്നുള്ള പേരിലുള്ള ട്രാക്ക് അടിപ്പിച്ചു. അവർക്ക് വേണ്ടി അത് വായിപ്പിച്ചു. അത് കേട്ടവർക്ക് മനസ്സിലായി വിശ്വാസത്തിനും സത്യമാണ്, അത് രണ്ടാം സ്നാനമല്ല, അത് സത്യമായ ഒന്നാം സ്നാനമാണ്. അത് എല്ലാവരും ഏൽക്കുവാൻ ബാധ്യസ്ഥരാണ്, പട്ടക്കാരും ഓരോ സ്വീകരിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള കൂടി ആളുകൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കർത്താവ് ദൂരം പ്രവർത്തിച്ചു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ആരെങ്കിലും മുടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ റിമാൻഡ് എഴുതി കൊടുക്കണം, മുടക്കാത്ത വായിക്കണം. കാരണം അത് കുറച്ചു പേരോട് അറിയുന്നത് നിങ്ങളുടെ പ്രയോജനം. നിങ്ങളുടെ ഭീരത്വത്തിന്റെ ആത്മാവിനെ നീക്കി കളയട്ടെ. ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് എന്റെ കുടുംബത്തെ കുറിച്ചോ എന്റെ വിശ്വാസ നിലയെ കുറിച്ചോ എന്തെങ്കിലും സംശയമാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ കുറേ ദിവസങ്ങൾ ഈ ന്യൂയോർക്കിൽ ഉണ്ടായിരിക്കും. നിശ്ചയമായി നിങ്ങൾ എന്നോട് ചോദിക്കണം. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ചോദിക്കരുത്, ചോദിച്ചല്ലോ. എനിക്ക് വന്നൊരു അവസരമാണ്, നിങ്ങൾക്ക് നൽകിയൊരു അവസരമാണ്. ഞാനിവിടെ വായിച്ച ടെക്സ്റ്റ് മുഴുവൻ വെറുതെ കിടക്കുക. കഴിഞ്ഞ ദിവസം എന്നുള്ള ആ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് ഈ ടെക്സ്റ്റ് വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. നിങ്ങൾ ബെങ്കിക്കോസുകാരൊക്കെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്തായാലും നിങ്ങൾ ക്ഷമിക്കണം. ഇന്നത്തെ ബെങ്കിക്കോസുകാർ ടെക്സ്റ്റോൾ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാലോ അവരെന്ത് പറയുമെന്ന് അറിയാമോ? ശരി, ഞാൻ ഈ ദൈവവചനം പഠിക്കും. നീ പ്രതിപക്ഷത്തിയോ നീ സത്യത്തിന് വേണ്ടി ഇറങ്ങിയതാണെങ്കിൽ ആദ്യം ഒരു സത്യത്തിന് വേണ്ടി നിൽക്കണം. നീ വേഗം പോകരുത്. എന്റെ കൂടെ ഏതെങ്കിലും വെങ്ങേലത്തിന് ഓടിപ്പോയെങ്കിലും ഞാൻ ദൈവത്തിനെ മടങ്ങിയവരതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു ബോധ്യം ഉണ്ട്, മരിക്കുന്നതിന് മുമ്പേ അരിച്ചു വിളിച്ചിഞ്ഞു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതും പറയുന്നു അസ്വസ്ഥത ആരംഭിച്ചിട്ടുണ്ടെന്ന്, ശിക്കാഗോ കാണാമെന്ന് വിശ്വസിക്കുന്നു. കൊട്ടാവിൽക്കും ഞാൻ വരിവെച്ച് കണ്ടു. എന്റെ കൂടെ ഒരു ഉദാസം പാർട്ടി തോന്നു കണ്ടു തോന്നുന്നു. ഞാൻ വിളിച്ചത് വിളിക്കാൻ പറഞ്ഞു അതിന്റെ ജനം ഇരിക്കുന്നു. എന്നോട് പറഞ്ഞു കൃപയായിരിക്കും. ഞാൻ പറഞ്ഞു ശരി, ഇത് നമ്മൾ ഞാൻ കൃപയുള്ളവനായതുകൊണ്ട് നിൽക്കും. ഞാനൊരു മകത്തെ നിങ്ങളോട് പറയാം, ലോസ് പ്രയറിന് ഉപേക്ഷിക്കുന്ന ഈ ഭാഗത്തു നിന്ന് ഒറ്റ വാക്യം മാത്രം നിങ്ങളെ മുമ്പിൽ എടുത്ത് കാണിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്റെ പ്രസംഗം വെക്കട്ടെ. ഞാൻ ഒരു സ്ഥലത്ത് ഈ സ്ഥലത്ത് വസിക്കാൻ പോകുമ്പോൾ വളരെ അത്യന്തവിദ്യനായ ഒരു നല്ല ചെറുപ്പക്കാരൻ സമുദായത്തിൽ നിൽക്കുന്ന ഒരു പ്രിയ സ്നേഹിതൻ, നല്ല വിദ്യാഭ്യാസമുള്ളവൻ, യുക്തി ബോധമുള്ളവൻ എന്റെ അടുക്കൽ സംസാരിക്കാനായിട്ട് വന്നു. അതെന്നോട് ചോദിച്ചു മധ്യസ്ഥ പ്രാർത്ഥനയെ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു സഹോദര, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വ്യവസ്ഥകളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മധ്യസ്ഥയാണ് വിശ്വസിക്കുന്നത്, വന്ദേ ട്രാഫിക് പോലെയല്ലേ? ഞാൻ വിശുദ്ധമായ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, അങ്ങനെയല്ലേ? അത് ദൈവമല്ല. എന്നെ അദ്ദേഹത്തോട് പറഞ്ഞു ഭാഗ്യോസ്ത്രീയുമായി പറ്റും, നല്ല വായനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുമായി വ്യവസ്ഥകൾ എഴുതിയിട്ടുണ്ട്. ശരി, ഞാൻ നിങ്ങളെ പ്രാർത്ഥനയിലോ ഇടപെടാതെ ഓർക്കുന്നു, അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഞാൻ ചോദിച്ചു വളരെ അവർ വാങ്ങി ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എനിക്ക് വചനം നൽകപ്പെടേണ്ടത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പൗലോസിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള മധ്യസ്ഥരയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അന്യോന്യോന്ന് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥരയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയുടെ മധ്യപ്രവാസികൾ ഒന്നാമത്തെ കണ്ടീഷൻ അത് വളരെ പ്രാപിക്കല്ല, ഫ്യൂച്ചറാണ്. അന്യോന്യമാണ്
നമ്മളെ മരണത്തോടു കൂടി അതിന് പ്രാർത്ഥന അവസാനം ഞാൻ ഇന്നലെ ഞങ്ങൾ സഹോദരനായ ഈ ദോഷയെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടെ ആ ദിവസത്തിന് അവസരം ഞാൻ ഓർക്കട്ടെ. അപ്പൊ ഞാൻ പ്രസംഗിക്കാൻ പറയും, കഴിക്കാനില്ലാത്ത ഒരു ഇല്ലപ്പെട്ട സ്വാരകൃഷിക്ക് വേണ്ടി കമ്പോസ്റ്റോളം വാങ്ങിച്ചു, കുറച്ച് ആരൊക്കെ വിട്ടു, കുറച്ച് ഒരു മിച്ചമുണ്ട്. ഇല്ലാത്ത ഒരു ദിവസം അപ്പച്ചനോട് ഈ വിവരം പറഞ്ഞോണേ അപ്പച്ചൻ പറഞ്ഞു വ്യക്തിയമാനയാണെങ്കിൽ വിട്ടത് ഒറ്റപോലെയാണെങ്കിൽ വ്യക്തിയമാനയാണ് മാനത്തിന്റെ പോലും ബാക്കി ഇരിക്കുന്ന അപ്പോഴത്തോളം ഒറ്റപോലെയാണ് രാത്രി അതി വലിയ പോലെ വേണമെന്നില്ല. പക്ഷേ വലിയ പറ്റാ ഒരു പോലും വ്യക്തി കഴിഞ്ഞിട്ട് അതിനെ മുകളിൽ വളർന്നതിനാണ് ശരിയാക്കിയത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലവാകിലും തീയവാകിലും അതിനൊക്കെ പ്രാപിക്കേണ്ടത് നല്ലവരും ജയാസനത്തിനും വെളിപ്പെടുന്നു. ഒരിക്കൽ മരണവും പിന്നെ ഞാൻ ഇതിന്റെ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഞങ്ങളാരും പ്രസംഗിച്ചാൽ മനസ്സിലാകാത്ത ആളുകളിരിക്കും, ഒരിക്കത്തിലെ ദൂരം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട്. ഏറ്റു പറയുന്നെങ്കിലും നിങ്ങൾ വിശ്വസിക്കും. കഥാവേശു മരിച്ചവരുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞ ഏറ്റവും ആധികാരികമായ രേഖാധരമാനുശാസനം രണ്ടുപേര് മരിച്ചു, ഒരുക്കത്ത് ഹേഡീസിലേക്ക് പോയി, മറ്റൊരു സിയോളിലേക്ക് പോയി. സ്വർഗവുമല്ല നരകവുമല്ല സ്വർഗത്തിനും നരകത്തിനും മുമ്പുള്ള സ്ഥലം. അത് സിയോളിൽ കിടക്കുന്ന ആള് ഹേഡീസിലേക്ക് നോക്കിക്കൊണ്ട് അപ്പോഴാണ് ആളുകളോട് പറഞ്ഞു എനിക്കൊരു കാര്യം, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അറിയാമില്ലാത്തവൻ വിരുദ്ധമാരോട് പ്രാർത്ഥിക്കും എന്നുള്ളതിന് തെളിവാണ് ധനവാദി. അവിടെ ചെന്ന് രണ്ട് പ്രാർത്ഥന നടത്തി, രണ്ട് ദൈവമേ അല്ല അബ്രഹാമിയാവ്. നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിക്കണം. നേരിശുദ്ധമാരെയും ദൂരമാരെയും പേര് പറഞ്ഞാണ് ആളുകളിലോ ആരെങ്കിലും നീ ഒറ്റപ്പെട്ടു പോകും. അബ്രഹാമിയാവ് പ്രാർത്ഥന കേട്ടു, പക്ഷെ കേട്ടിട്ട് പറഞ്ഞു, മോനെ നിന്റെ ആശ്വാസത്തിന് വഴിയില്ലല്ലോ, അവരെ ചോർക്കേണ്ടതായിരുന്നു. അത് തള്ളപ്പെട്ടു. രണ്ടാമത്തെ ഡിസിഷൻ, എന്റെ സഹോദരന്മാർക്ക് ഈ കാര്യം ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവര് അന്യമായി ജീവിതം അറിഞ്ഞിട്ടില്ല, അവരെല്ലാം പറയുന്നത് ദുരിച്ചായ തോർത്ത് ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞു. അവരെ ഇതൊന്നും അറിയിക്കണം. അത് എന്തിനോ ശരീരപ്പെട്ട രാസം അങ്ങോട്ട് നയിക്കണം. ഒന്ന് അബ്രഹാമിയാവെന്ന് മകനെ അതിന് വ്യവസ്ഥയില്ല. ഞാൻ ഈ ഭാഗം ഈയോടെ വായിക്കുമ്പോൾ കർത്താവ് എനിക്ക് ഒരു പുതിയ പ്രകാശം തന്നു. അത് പറയട്ടെ, ഈ ചില നമ്മുടെ ഇടയിൽ അനേക ഭാഗങ്ങൾ വിശ്വസിക്കുന്നത് മരിച്ചു പോയി കഴിഞ്ഞും ആത്മാക്കൾക്ക് വീട്ടിൽ വരാം. അങ്ങനെ വന്ന കഥകൾ പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടുണ്ട്. വെല്ലുപ്പച്ചൻ രാത്രി വന്നെന്നും കട്ടിലെ കയറി ഇരുന്നെന്നും വെല്ലുപ്പച്ചി വന്ന് വെല്ലു മുറുക്കാൻ ചോദിച്ചെന്നും ഒക്കെ അയ്യാൻ വിശ്വസിക്കുന്നത്. കാരണം പഴയ ആത്മാക്കൾ കൂടാതി നടക്കയില്ല.
മരിച്ചു പോയവരാരെങ്കിലും നിങ്ങളെ വീട്ടിൽ വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞാൻ ഇതിനകത്ത് നിങ്ങളോട് പറയുന്നു, അത് പിപ്പാട്ടോസല്ല, ശരീരമുള്ള ആത്മാക്കളല്ല, അത് വീട് പോയ ഭൂതന്മാരാണ്, പിശാചുക്കളാണ്. ഇതിനകത്ത് ഞാൻ ധൈര്യമായിട്ട് പറയും, പറയട്ടെ, ലാസറിനെ അയക്കയില്ല എന്ന് അബ്രഹാം പറഞ്ഞപ്പോൾ ഈ ധനവാൻ പറയേണ്ടത് എന്റെ ചേട്ടന്ന അയ്യന്മാരോട് എന്നെ കാലത്തോളത്തോട് ആരുമില്ല, രാജഭൂമിയിലെ പോകുന്ന ഞാൻ പോകും എന്നെന്താ പറയാനും. അവന് പോകാമായിരുന്നെങ്കിൽ അവൻ എന്തുകൊണ്ട് വന്നില്ല? മറ്റൊരുക്കനെ അയച്ചില്ലെങ്കിൽ അത് വേറെ കാര്യം. അവന്റെ സഹോദരന്മാരോട് വിവരമറിയിക്കാൻ ആത്മാവിന് യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോയി എന്ന് സഹോദരന്മാരോട് പറയും. എന്നോട് കൂടെ അവർക്കാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അവൻ ഇറങ്ങിയില്ല? അവന് സഞ്ചരിക്കാൻ അനുവാദമില്ലാത്തത് കൊണ്ട് തന്നെ. കർത്താവ് പറഞ്ഞാലും വിശ്വസിക്കാതെ മുന്നോട്ട് പോകുന്നവരെ നിങ്ങൾക്ക് വേറെ രക്ഷം. സൈന്യങ്ങളെ വന്നാലും ഭൂതന്മാർ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ഭൂമിയിൽ അപ്രഹാമിച്ച് യാത്ര തുടങ്ങിയ പ്രധാന പിതാക്കന്മാർ എഴുതിയപ്പോൾ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരുന്നപ്പോൾ ലോകം പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ദൈവത്തെ തീവ്രാരികൾ പ്രമാണം പ്രാപിച്ച് ആരാധിക്കുന്നതും ജർമ്മനം ഇസ്രയേൽ എഴുതിയപ്പോൾ അത് ഈ ലോകം ഇങ്ങനെ മാറ്റി. ഇസ്രയേലിന്റെ ദൈവമേ, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ എനിക്ക് നിനക്കും കൃതാർത്ഥത മനസ്സിരുന്ന ആ മനസ്സീന വ്യക്തി മുഴിച്ച നാരിക മുതൽ ഒരു സ്വതന്ത്രത്തിന്റെ അവകാശം ദൈവം നൽകിയെങ്കിൽ ദൈവത്തിന്റെ മൈനറെ ഈ സ്വാതന്ത്ര്യ ഇന്ദ്രാത്രി മുതൽ ഉപയോഗിക്കണമെന്ന് ഞാൻ നിന്നെ അറിയിക്കുന്നു. ഒരു കൊച്ചു ജോലി ഞാൻ ചോദിക്കാൻ പോകുന്നു, എത്ര മണിയേറെ ഇരുട്ടുണ്ടായിരുന്നു അറിയാമോ? ഉയർച്ച മരിക്കുന്നത് ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ, ഒമ്പതാം മണി വരെ ആയിട്ട് ഇരുട്ട് മാറി. ഏകദേശം നാടൻ പാർട്ടി പറഞ്ഞാൽ രണ്ടു മണി മൂന്ന് മണി ഒക്കെ ആണ് നേരം തിരിച്ചു മാറിയിട്ടുള്ളത്. നല്ല പകലുകളിട്ട് മിച്ചം ആ സമയത്ത് ഞാൻ ഏഴ്ച്ചലേറ്റ കാര്യം അഴുത്തോട്ടും നീ ചെറുതായി ഞാൻ ചിലത് വിചാരിക്കാം. ഞാൻ അവിടെ നീ നോക്കിയപ്പോ ആഴ്ച കല്ലില്ലാത്ത ചില കാഴ്ചകൾ കാണുകയാണ്. അടിവശത്തെ സ്ഥലത്ത് മറച്ചിട്ടിരുന്ന ആ തെരച്ചില രണ്ടായിരത്തി മുറിഞ്ഞു മാറി കിടക്കാണ്. ഞാൻ ആഴ്ച കണ്ടില്ലാത്ത രാത്രികൾ ഇങ്ങനെ നോക്കി കണ്ട് സന്തോഷിച്ചോണ്ടിരിക്കുന്നവർക്ക് ഒരു മഹാവിരോധം വന്ന് എന്നോട് പറയാണ്, കുഞ്ഞെ നീ എന്തുമായി നോക്കുന്നത്? കാരണം ഞാൻ ആ അടിവശത്തെ സ്ഥലത്തെ കാഴ്ച കാണാൻ നോക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തോട് പറയുന്നു, കുഞ്ഞെ നീ വിഷമിക്കണ്ട, ആ മഹാഭാവപരിഹാര ദിവസം വരുന്നുണ്ട്, അത് ഞാൻ കയറി അവരെ കല്ലേറ്റ് വിവരം നമ്മൾ ഇന്നോട് ഉടമ്പോലെ പറയാം. പിന്നെ ഞാൻ പറയുന്നു, വേണ്ട ഞാൻ
കണ്ടോളാം.
ഞാൻ എന്റെ കണ്ണാതെ കണ്ടോണ്ടിരിക്കുന്നത് ഒരാൾ എന്നോട് പറയാം.